thank you. Hallelujah. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ദൈവത്തിന്റെ ചിന്തകളുമായി സഹോദരങ്ങളെ നിങ്ങളുടെ മുൻപിലായിരിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. Turn towards inner church എന്ന സന്ദേശം കർത്താവ് തന്നിട്ട് ഏകദേശം ഒരു വർഷമാകാൻ പോകുന്നു. Attend towards inner church എന്ന സന്ദേശത്തിൽ എന്താണ് കർത്താവ് ചെയ്തത്? ശരീരത്തിന്റെ പുറത്തുള്ള ചർച്ചകളിൽ മാത്രം ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മളോട് കർത്താവ് ആവശ്യപ്പെട്ടു അകത്തെ ദേവാലയത്തിലേക്ക്. ലോകം മുഴുവൻ പുറത്തെ ദേവാലയം യെരുശലേമിൽ കിട്ടുന്നതിനായി ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മളോട് ആവശ്യപ്പെട്ടു, ആ പുത്രനിൽ അടിസ്ഥാനമിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ദേവാലയം പണി തുടങ്ങി. ആ ദേവാലയം പണി നമ്മുടെ ഉള്ളിൽ കർത്താവ് തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെയും കർത്താവ് എന്ന അടിസ്ഥാന മൂലക്കല്ല് മാത്രമിട്ട് അവസാനിപ്പിച്ചിരുന്ന അവസ്ഥയിൽ ഇതാ ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവാൽ പണി നടക്കുകയാണ്. പണി നടക്കുന്നവർക്കായി സ്തോത്രം. നടക്കുന്നുണ്ടോ എന്ന് അവനവനെ തന്നെ ഒന്ന് ശോധന ചെയ്തു കാണണം. ഹല്ലേലൂയ. അല്ലാതെ ഒരു ആരാധനയിൽ മാത്രം അവസാനിപ്പിക്കുകയല്ല. നമ്മുടെ അകത്ത് ആ ആരാധനയ്ക്ക് ആരാധിക്കുന്ന ദേവാലയം നമ്മുടെ ഉള്ളിൽ കൺസ്ട്രക്ട് ചെയ്തു വരണം. പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥ ആരാധകർ പുറത്തല്ല, അവർ അകത്ത് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. ആ ഒരു തലത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റുകയാണ്. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞു, നിങ്ങളുടെ മർത്യ ശരീരം ദൈവത്തിന്റെ ആലയമെന്ന് നിങ്ങൾ അറിയിട്ടില്ലയോ? അറിയണം. ആ പണിക്ക് അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞു യേശു ക്രിസ്തു. തുടർന്ന് ദൈവത്തിന്റെ ആത്മാവ് അത് പണിതുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ കീ വാക്യം. എഫേസ് ലേഖനം 2:22 ആ കീ വാക്യം. ഏതൊരു ബോൺ അഗെയിൻ വീണ്ടെടുക്കപ്പെട്ട പൈതലിന്റെയും ജീവിതത്തിൽ നടക്കേണ്ട കാര്യമാണത്. എന്നാൽ ഇന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇത് അറിവില്ലാത്ത കാര്യവുമാണ്. ദൈവത്തിന്റെ ഇഷ്ടം ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ ഭൂമിയിൽ വെളിപ്പെടണം. അങ്ങനെ സ്വർഗം ഭൂമിയിൽ വരണം. സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകണം. ഇതാണ് സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ വചനം വായിച്ചുകൊണ്ട് കീ വാക്യം വായിച്ചുകൊണ്ട് മുന്നോട്ടേക്ക്.
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതുവരുന്നു.
ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, ഈ സന്ദേശം വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. വീണ്ടും ജനിച്ച വ്യക്തിത്വങ്ങളോടാണ് ഈ പറയുന്നത്. അവനിൽ നിങ്ങൾ, അതായത് ക്രിസ്തുവിൽ, ദൈവത്തിന്റെ നിവാസമായി നിങ്ങൾ മാറേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്നിച്ച് പണിതുവരുന്നു. അപ്പൊ ഈ ഒരു തലമൊന്നും നമ്മൾ ഇന്ന് കേട്ട വിശ്വാസം, ഇന്ന് മനസ്സ്, ഇന്ന് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസത്താൽ ഇതൊന്നും നടക്കത്തില്ല. കാരണം അവർ ക്രിസ്തുവിലെല്ലാം അവസാനിപ്പിച്ചു. ക്രിസ്തു രക്ഷകനായി സ്വീകരിച്ചു, ഇനി ആരാധിച്ചാൽ മാത്രം മതി, നമ്മളങ്ങ് പോകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു തലമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, തീർച്ചയായും യേശുവിനെ അനുസരിച്ച് പാപം ചെയ്യാതെ പാപത്തിൽ വേർപെട്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു തലമെങ്കിൽ തീർച്ചയായും അവർ ദൈവരാജ്യത്തിലെത്തും. ഹല്ലേലൂയ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് നമ്മളിൽ ദൈവം ഭവനം പണിയുകയാണ്. ഓരോ മനുഷ്യരിലും ദൈവം തന്റെ ഭവനം പണിയുകയാണ്. നമ്മൾ ഈ ഹൗസിംഗ് പ്രൊജക്ട് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? നഗരത്തിലായിരിക്കുന്നവർക്ക് ഷേക്സ്പിയർ ബിൽഡിംഗ് പ്രോഗ്രാം. ആ രാജാവ് തന്റെ അനുകമ്പയിൽ അനേകർ, എസ്പെഷ്യലി ലോക്കൽസ്, അറബികൾക്ക് തന്റെ സ്വന്തം ചെലവിൽ വീടുണ്ടാക്കി കൊടുക്കുകയാണ്. ഇവിടെ പല സ്ഥലങ്ങളിൽ ഒരേപോലെ ഇരിക്കുന്ന വീടുകളും ഒരുവിധം നല്ല നിലയിൽ, ഒരു 2-നില ബിൽഡിംഗ് തലത്തിൽ ഏകദേശം ഒരു 3000 square feet ഒക്കെ വരത്തക്ക രീതിയിൽ വീടുകൾ ഉണ്ടാക്കി കൊടുക്കും. സൗജന്യം. അതാർക്ക് താമസിക്കാനാണ്? രാജാവിന് താമസിക്കാനാണ്. രാജാവ് അതിൽ വന്ന് താമസിക്കും, പകരം രാജാവിന്റെ പ്രജകൾക്ക് താമസിക്കുവാൻ ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകളാണ്. പക്ഷെ ഇവിടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഉള്ളിൽ വീടുണ്ടാക്കുന്നത് ദൈവത്തിന് താമസിക്കാനാണ്. അതിന്റെ പേരാണ് ദേവാലയം, അതിന്റെ പേരാണ് ദൈവം. ഹല്ലേലൂയ. മനുഷ്യരിൽ താൻ തന്റെ ആലയം പണിയുകയാണ്. ആലയമായിരുന്നതാണ് പാപം നിമിത്തം അത് നശിപ്പിച്ചു. എല്ലാ മനുഷ്യരും ദൈവത്തെ സ്പഷ്ടപ്പെട്ടവരായ, എന്നാൽ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ തന്റെ ആലയം പണിയുകയാണ്. ഇതുകൊണ്ടാണ് നാം അവിടെ കേൾക്കുന്നത്, ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് നമ്മളെ ക്രിസ്തുയേശു എന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ട് ദൈവം തന്റെ ആത്മാവിനാൽ പണിയുന്നു. ആർക്ക് താമസിക്കാൻ? ദൈവത്തിന് താമസിക്കാൻ. അപ്പൊ ഇപ്പൊ ആരുണ്ട് അവിടെ? ഇപ്പൊ നമ്മൾ ഓൾറെഡി അവിടെ ഉണ്ട്, പക്ഷെ ദൈവത്തിന് താമസിക്കാൻ പറ്റിയ രീതിയിലായിട്ടില്ല. അത് ആക്കിയെടുക്കുകയാണ് ക്രിസ്തുവിലൂടെയും തന്റെ ആത്മാവിലൂടെയും, മറ്റൊന്ന് പറഞ്ഞാൽ വചനത്തിലൂടെയും തന്റെ ആത്മാവിലൂടെയും ദൈവം അത് ആക്കിയെടുക്കുകയാണ്. അപ്പൊ ആ പ്രൊജക്ട് നമ്മുടെ ഉള്ളിൽ നടക്കണം. അപ്പൊ നമ്മളെല്ലാവരും ജഡതലത്തിൽ പിടിക്കപ്പെട്ടതുകൊണ്ട്, കാഴ്ചയാൽ ജീവിക്കുന്നവരായതുകൊണ്ടും നമ്മൾ പുറമേയുള്ള ദേവാലയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ദൈവം പ്രാധാന്യം കൊടുക്കുന്നത് ആ മലയിലെ ആരാധനയ്ക്കോ ജെറുസലേമിലെ ആരാധനയ്ക്കോ അല്ല, യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. നമ്മുടെ ഉൾത്തലത്തിലെ ആരാധനയ്ക്കാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്, കാരണം ദൈവം ആത്മാവാണ്. ഇത് യേശുവിന്റെ വാക്കുകളാണ്, ദൈവം ആത്മാവാണ്. യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു, അതത്രേ സത്യത്തിലുള്ള ആരാധന. അപ്പോ ഇതിലേക്ക് തിരിയുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടു. അപ്പൊ തുടർന്ന് അതിലേക്ക് തിരിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിക്കുന്നത് നമ്മളല്ല, ദൈവമാണ് ഇവിടെ ജീവിക്കുന്നത്. ദൈവം നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക് പോവാം. കാരണം ഇവിടെ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, അനേകം നമ്മളുടെ അറിവില്ലായ്മ നിമിത്തം തെറ്റായി നമ്മൾ പലതും മനസ്സിലാക്കി. കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ സ്വതന്ത്രമാണ്. പക്ഷെ മനുഷ്യനൊരു പ്രശ്നമുണ്ട്, സത്യം പറഞ്ഞാലും അവൻ ഓൾറെഡി വേറെ പറഞ്ഞു പോയത് കൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അതെല്ലാവർക്കും ഇപ്പം എനിക്കും ഒക്കെ ഉള്ളതാണ്, എല്ലാവർക്കും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയെന്നും പറഞ്ഞ് അംഗീകരിക്കാതിരുന്നാൽ പോയത് ആർക്കാന്നറിയാമോ? അംഗീകരിക്കാതിരിക്കുന്ന വ്യക്തിക്ക് പോകും. കാരണം നിങ്ങളൊരു എക്സാം എഴുതുകയാണ്, പരീക്ഷ എഴുതുകയാണ്. ആ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ നിങ്ങൾ എഴുതുന്ന കാര്യം തെറ്റാണെന്ന് ഏതോ രീതിയിൽ നിങ്ങൾ അറിയും. ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ്. എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു, തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ എഴുതുന്ന കാര്യം തെറ്റാണെന്ന് ഉടനെ തന്നെ പുറത്തുനിന്ന് ആരുമല്ല പറഞ്ഞു തന്നു, എന്റെ അകത്തും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു പോലെ നീ എഴുതുന്നത് തെറ്റാണ്. അത് ശരിയായിട്ട് കാര്യം പറഞ്ഞു. ഞാൻ ആ എഴുതിയ തെറ്റ് മാറ്റിയിട്ട് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ശരിയായിട്ട് എഴുതുന്നു. പുറത്തു വന്നു പോകും, ഞാൻ മനസ്സിലായിരുന്നു ഞാൻ എഴുതിയത് തെറ്റായിരുന്നു, എന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞാണ് ശരി. അല്ലെ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ രീതിയിലല്ലാതെ തന്നെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ ലോക ജീവിതം നമ്മുടെ പരീക്ഷയാണ്. എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കി തന്നാൽ, സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ തെറ്റ് മാറ്റിയിട്ട് ശരി എഴുതണം. എഴുതിയില്ലെങ്കിൽ ആർക്കാ മാർക്ക് നഷ്ടമാകുന്നേ? നമുക്ക് നഷ്ടമാവും. അല്ല, നമ്മൾ അതിനെ തെറ്റാണെന്ന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ തെറ്റ് ശരിയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമുക്ക് തംസപ്പ് തരും. പക്ഷേ ഒടുക്കം നീ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് മാർക്ക് വരുമ്പോൾ മാർക്ക് പോകില്ലേ? അതുകൊണ്ട് ദൈവവചനത്തെ മാത്രം വിശ്വസിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക, ദൈവവചനത്തിൽ അങ്ങനെ തന്നെയോ എന്ന് നോക്കിയിട്ട് വേണം വിശ്വസിക്കാൻ. ബരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായിരിക്കും, പ്രത്യേകിച്ച് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എക്സ്ക്യൂസ് മീ. അപ്പൊ ഇവിടെ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ആലയം പണി നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ വിശ്വാസിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കും. അപ്പൊ ഈ ആലയം പണി നമ്മൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ഈ ആലയം പണി നമ്മൾ നടന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? മരണം നമ്മുടെ ജീവിതത്തിൽ പരാജയം. ആലയം പണി നടന്നില്ലെങ്കിൽ മരണം നമ്മളെ ജയിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെല്ലാവരും ആദത്തിൽ മരണത്തിൽ കുടുങ്ങിപ്പോയവരാണ്. അപ്പൊ കഴിഞ്ഞ സന്ദേശത്തിൽ നാം അതാണ് ചിന്തിച്ചത്. ഇന്നും അതിന്റെ ആഴങ്ങളിലേക്ക് ചിന്തിക്കുകയാണ്, എങ്ങനെ നാം മരണത്തെ ജയിക്കും. എന്താണ് ദൈവത്തിന്റെ സ്റ്റാറ്റജി മരണത്തെ ജയിപ്പാൻ? ഏക മനുഷ്യർ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ബൈബിൾ പറയുന്നല്ലോ റോമലേഖനം 5:5. എന്നാൽ ഈ മരണത്തെ ജയിപ്പാൻ എന്താണ് ക്രിസ്തുയേശുവിലുള്ള ദൈവത്തിന്റെ സ്ട്രാറ്റജി, എന്താണ് പദ്ധതി, എന്താണ്? അവസാനത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോവുകയുള്ളൂ എന്ന് നാം കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതുമായിട്ടുള്ള ബന്ധത്തില് ഇതാ ഈ വക കാര്യങ്ങള് കൂടുതലും സ്ക്രീൻ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആത്മലോകത്തിലെ കാര്യങ്ങളാണ് നല്ലൊരു പങ്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ചിത്രങ്ങളിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കി, അതായത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ നാം എവിടെ നിർത്തുന്നു. ഹല്ലേലൂയ. നാം മുൻപ് കേട്ടതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5:5 അവസാനത്തെ ആ 2 വാക്യങ്ങൾ ഭയങ്കരമായ കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ നടുവില് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ കർത്താവ് കഴിഞ്ഞ സന്ദേശം പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കിടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പോ അകത്ത് കിടന്നാലേ രക്ഷപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോ അകത്ത് കിടക്കുക എന്ന് വെച്ചാൽ ജീവനിൽ കിടക്കുക, ദൈവരാജ്യത്തിൽ കിടക്കുക, വെളിച്ചത്തിൽ കിടക്കുക. അപ്പോ പുറത്തെന്താണ്? അന്ധകാരമാണ്, സർവ്വലോകവും ഇരുട്ടിലാണ്, ഇരുട്ടിന്റെ അധികാരിയാണ് പിശാച്. പുറത്തെന്താണ്? മരണമാണ്. ഹല്ലേലൂയ. പുറത്തെന്താണ്? ആ ജഡിക മണ്ഡലമാണ്. ആ മണ്ഡലത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. പകരം നിങ്ങൾ യേശുവാകുന്ന വാതിലിലൂടെ ദൈവം വെച്ച സ്ട്രാറ്റജിയാണ്, നമുക്ക് വേണ്ടി വെച്ച വാതിലാണ്, നമുക്ക് വേണ്ടി വെച്ച വഴിയാണ് കർത്താവായ യേശു. ആ യേശുവിലൂടെ നമ്മൾ അകത്ത് കയറണം, പിതാവിന്റെ അടുക്കിലേക്ക് എത്തണം, അങ്ങനെയുള്ളവൻ രക്ഷപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ആത്മീയ തലമൊന്നും മനസ്സിലാക്കാതെ മരണത്തിൽ പിടിപെട്ട് അവസാനിക്കുകയല്ല വേണ്ടത്. ഇത് മനസ്സിലാക്കി ബുദ്ധിയുള്ള കന്യകമാരെ പോലെ അലറുകയ, ദൈവം വെച്ച സ്ട്രാറ്റജി ഏറ്റെടുത്ത് അതിലൂടെ മുന്നോട്ടേക്ക് നീങ്ങുക. അപ്പൊ കഴിഞ്ഞ സന്ദേശത്തിന്റെ ആ ചിന്ത അല്ലെങ്കിൽ ചിത്രീകരണത്തിലൂടെ കാണിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിലും മനസ്സിലാകില്ല. നമ്മൾ ചിന്തിച്ചു സഫലം ഈ യാത്ര എങ്ങനെയാണ് ആയിത്തീരുന്നത്. ഈ ജീവിതത്തിൽ നാം മരണത്തെ പരാജയപ്പെടുത്തുന്നെങ്കിൽ മാത്രമേ ആ സഫലം ഈ യാത്രയുടെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. അതായത് മരണത്തെ പരാജയപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മുടെ ഈ യാത്ര സഫലമാവുകയില്ല. ഓലോടെ എല്ലാം ഞാൻ കഴിഞ്ഞ സന്ദേശത്തില് 2-3 സന്ദേശമായി ഇത് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നേ. ഇത് തൊടാതെ പോയി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് മനസ്സിലാകില്ല. അപ്പോ നമ്മുടെ ജീവിതം സഫലമാകണമെങ്കിൽ എന്തു വേണം? മരണത്തെ നാം പരാജയപ്പെടുന്നവരായി തീരണം. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിൽ ഒരു സ്റ്റാറ്റജി വെച്ചിട്ടുണ്ട്. ആ പസ്കോർന്നിയൽ 15:22 പറയുന്നു, ആദത്തിൽ എല്ലാവരും മരിക്കും. അപ്പോ ആദത്തിൽ നിന്ന് ഒന്നാണ് ഈ ബോഡിയൊക്കെ അല്ലേ? ഇതെല്ലാം മരണത്തിന് കീഴിലാണ്, എല്ലാവരും മരിക്കുന്നു. പക്ഷേ ദൈവം വെച്ച സ്ട്രാറ്റജിയാണ് ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾക്ക് അറിയുന്നുണ്ടോ? ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. അപ്പോ ഈ മരണത്തെ ജയിക്കാനാണ് നാം ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും. നാം ശ്വാസം വലിക്കുന്നത് മരണത്തെ ജയിക്കാനാണ്, നാം ഭക്ഷണം കഴിക്കുന്നത് മരണത്തെ ജയിക്കാനാണ്. പക്ഷെ എത്ര ഭക്ഷണം കഴിച്ചാലും എത്ര ശ്വാസം വലിച്ചാലും മരണം നമ്മളെ ജയിച്ച് നമ്മളുമായിട്ടുള്ള ആ യുദ്ധത്തില് ഇതാ, ഇത് നമ്മൾ ആവർത്തിക്കുന്നില്ല, ഈ നമ്മളുമായിട്ടുള്ള യുദ്ധത്തില് ഇതാ മരണം, ഇതാ മനുഷ്യനും മരണവും നമ്മൾ യുദ്ധമാണ്. നമ്മളും നമ്മളായിട്ടുള്ള യുദ്ധത്തിൽ അവസാനം മരണമേ ജയിക്കുകയുള്ളൂ, മരണമേ ജയിക്കുകയുള്ളൂ. എത്ര അമ്മയുടെ മുലപ്പാല് കുടിച്ചാലും എത്ര ഭക്ഷണം കഴിച്ചാലും ഇതാ എത്ര നമ്മള് ചോറുണ്ടാലും എത്ര ബിരിയാണി കഴിച്ചാലും ഇതാ ഏത് രീതിയിലാണ് എങ്കിൽ പോലും നമ്മളെ മരണം കീഴടക്കും. നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കും, നമ്മുടെ കണ്ണ് മങ്ങിക്കൊണ്ടിരിക്കും, നമ്മുടെ മുഖം റിങ്കിൾസ് വീണുകൊണ്ടിരിക്കുക. ഇതാ നമ്മൾ എത്ര തൊലി ചുളുങ്ങാതിരിക്കാനുള്ള ബ്യൂട്ടി ഐറ്റംസുകൾ ഉപയോഗിച്ചാലും, ഇതാ എത്ര മുടി കറുപ്പിച്ചാലും, എത്ര ഇതാ ആ എക്സർസൈസ് എടുത്താലും, ഇതാ മരണം നമ്മളെ കൊണ്ട് പോവാനായിട്ട് ഇടയാകും. നമ്മളെ മരണം കീഴടക്കും, നമ്മൾ മരണത്തിൽ പിടിപെടും. ഒരു മെഡിക്കൽ സയൻസിനോ ഒരു മരുന്നിനോ നമ്മളെ സഹായിക്കാൻ കഴിയുകയില്ല. മരണം നമ്മളെ തോൽപ്പിക്കും. കാരണം ആദത്തിൽ മരണം നമ്മളെ വാഴുകയാണ്. തുടർന്ന് ഇതാ നമ്മുടെ ശരീരം ആളുകൾ ചുമന്ന് മരിക്കുന്ന മരണത്താൽ തോറ്റുകൊണ്ടിരിക്കുന്ന മറ്റു മനുഷ്യർ, നമ്മുടെ ശരീരം ചുമന്ന് ഇതാ മണ്ണിൻ്റെ ഉള്ളിലാകും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ മടങ്ങി. അവന്റെ സകല ഗ്ലോറിയും സകല ധനവും അവൻ ഉണ്ടാക്കിയ സകലവും അവൻ നേടിയ ഡിഗ്രി, PG, മറ്റ് ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഒന്നിനും വിലയില്ലാതെയായി, എല്ലാം സീറോ ആയ അവസാനിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഫ്ലാഷ് പ്രോഫിറ്റ് നത്തിങ്. യേശുവിന്റെ വാക്കുകൾ വളരെ സ്തുതിയോടുകൂടി ഏറ്റെടുത്തു. ഹല്ലേലൂയ. തുടർന്ന് എങ്ങനെയാണ് ഈ മരണത്തെ ജയിക്കുന്നത്? എങ്ങനെയാണ് മരണത്തെ ജയിക്കുന്നത്? ഈ ഒരു തലം നാം ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോ കൈ സന്ദേശം കേട്ടു, മരണം ഉറപ്പാണ്. ഓരോ ദിവസവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസം. പക്ഷെ നാം ആർക്ക് വേണ്ടി മരിക്കുന്നു? ഇതാണ് വിഷയം. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മരണം കൊണ്ടുപോയി, ഇനി നമുക്ക് അവിടെ തൊടാൻ പറ്റത്തില്ല. അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഒരു ശവപ്പെട്ടിയിലെ ശവമായിരിക്കുന്നത് പോലെ ഇതാ നമ്മുടെ ദിവസങ്ങളെല്ലാം ഒരു പെട്ടിക്കുള്ളിലായി, അതിൽ തൊടുവാൻ പോലും കഴിയത്തില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം, യേശു ക്രിസ്തു പറഞ്ഞ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നീ നിനക്കായി ഈ മരിക്കുന്ന ജീവിതം നീ നിനക്കായി ജീവിച്ചാൽ നീ അതിനെ കളയും. കാരണം മരണത്തിന്റെ സ്ട്രാറ്റജിയിലാണ് നീ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ അതിനെ ജയിക്കുവാൻ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരാം, നീ ശേഷിക്കുന്ന ജീവിതകാലം നീ എനിക്കായി ജീവിക്കണം. ഞാൻ ജീവിക്കുന്നതോ ദൈവത്തിനായിട്ടാണ്. നീ എനിക്കായിട്ട് ജീവിച്ചാൽ നീ അതിനെ നേടും. എനിക്കായിട്ട് ജീവിച്ചാൽ എന്താണ് ഗുണം? എനിക്കായിട്ട് നീ ജീവിക്കുമ്പോ നിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? ദൈവം ഒരാലയം പണി. നിന്റെ ഉള്ളിൽ ദൈവം പുതിയ സൃഷ്ടിയിലൂടെ ഒരാലയം പണി. ദൈവം ആലയം പണിയുന്നത് മരിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് അതിൽ ജീവിക്കാൻ വേണ്ടി. മരണത്തിലുള്ള നീക്കുപോക്ക് യഹോവയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ യഹോവയാ ദൈവം നിന്റെ ഉള്ളിൽ ഒരാലയം പണിയും. അതിന്റെ അടിസ്ഥാനം ഞാനാണ്. അങ്ങനെ ആ ആലയം പണിയിൽ നീ കടന്നു വരുന്നുവെങ്കിൽ, പ്രിയ മകനെ പ്രിയ മകളെ, നീ മരണത്തെ ജയിക്കുവാനായിട്ട് ഇടയാണ്. അപ്പോ ഇതാണ് ആ സ്ട്രാറ്റജി. ഇതുകൊണ്ടാണ് എല്ലാ മേഖലയിലും കർത്താവ് നാല് സുവിശേഷത്തിലും വ്യക്തതയോട് പറഞ്ഞിരിക്കുന്നു, നീ നിന്റെ ജീവനെ നിനക്കായി ഉപയോഗിച്ചാൽ നീ അതിനെ കളയത്തെയോ. പകരം ജീവനെ നേടുവാനുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിന്റെ ജീവനെ നിനക്കായി ഉപയോഗിക്കാൻ നീ എനിക്കായി ഉപയോഗിക്കുക. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനിയുള്ള ജീവിതകാലം നാം അതിനായിട്ട് ഉപയോഗിക്കണം. ഇനി നമ്മൾ ഇത്രയും കാലം അതിനായിട്ട് ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഏത് സിസ്റ്റത്തിലാണ് നാം പിടിക്കപ്പെട്ട് കിടക്കുന്നു? അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ ആ ദൈവത്തിന്റെ സ്റ്റാറ്റജി ചിത്രത്തിലൂടെ നിങ്ങൾക്കൊന്ന് വിവരിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ജീവിതം നമ്മുടെ ജനനം മുതൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ, ഇതാ ഈ ജീവിതം എന്ന് പറയുന്നത് മരണത്തോടുള്ള ഒരു യുദ്ധമാണ്. മരണത്തോടുള്ള യുദ്ധം. അതുകൊണ്ട് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഇതാ ഒരു നീല കളറുള്ള മനുഷ്യനും ഒരു കറുത്ത കളറുള്ള മനുഷ്യനും നിൽക്കുകയാണ്. നീല കളറുള്ള മനുഷ്യനും മനുഷ്യൻ എന്ന് പേരിട്ടിരിക്കുന്നു, കറുത്തതിന് മരണം എന്ന് പേരിട്ടിരിക്കുന്നു. അപ്പോ മരണത്തോടുള്ള യുദ്ധമാണ് നമ്മൾ ജനനം മുതൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരണത്തോട് യുദ്ധം നടക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നു. മരണത്തോട് യുദ്ധം നടക്കുകയാണ്. ഇതാ ഭക്ഷണം കഴിക്കുന്നു അല്ലേ നമ്മള്. മരണത്തോട് യുദ്ധം നടക്കുകയാണ്. അങ്ങനെ മരണത്തോട് യുദ്ധത്തില് ഇത് ആര് ജയിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് പ്രവചിക്കാൻ പറ്റുമോ? ഒന്ന് പ്രവചിച്ചാട്ടെ. മരണം ചെയ്യും. ശ്രദ്ധിച്ചേ ആ പ്രവചനം. ദാ മനുഷ്യൻ തോറ്റു പോകുന്നു, മരണം ചെയ്യും. ഹല്ലേലൂയ. ഏക മനുഷ്യർ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഹല്ലേലൂയ. അങ്ങനെ മരണ സർവ മനുഷ്യരിലേക്ക് വ്യാപരിച്ചിരിക്കുന്നു. മരണം ചെയ്യും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ആദത്തിൽ സകലരും മരിക്കുമ്പോൾ മരണത്തെ ജയിക്കുവാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മുടെ അകത്ത് ദേവാലയ കൺസ്ട്രക്ഷൻ. മരിക്കാത്ത ദൈവത്തിനൊരു ഭവനം നമ്മുടെ ഉള്ളിൽ ദൈവം പണിയുന്നതിനോട് നമ്മൾ സഹകരിച്ചാൽ നാം മരണത്തെ ജയിക്കുവാനായിട്ട് ഇടയാണ്. ഹല്ലേലൂയ. ഇതാണ് സ്ട്രാറ്റജി. കാരണം ദൈവം ഒരു ഭവനം ഉണ്ടാക്കിയാൽ ആ ഭവനത്തെ ആര് സൂക്ഷിക്കും? ദൈവം സൂക്ഷിക്കും. എനിക്ക് ശക്തിയില്ല ഇതിനെ മരണത്തിന് വിടുവിക്കുവാൻ. പക്ഷേ എന്റെ അകത്ത് ഇപ്പൊ ആരുടെ ഭവനമാണ്? ദൈവത്തിന്റെ ഭവനമാണോ എന്റെ അകം? തന്റെ ഭവനത്തെ ദൈവം സൂക്ഷിക്കും. കഥ പറഞ്ഞു കേട്ടിട്ടില്ലയോ? ഫസ്റ്റ് കൊരിന്ത്യൻസ് 3:16-17 വാക്യങ്ങളിൽ നിങ്ങളുടെ എടുത്തുനിന്ന് വായിച്ചിട്ട് ദിവസത്തിൽ, നിങ്ങളുടെ മർത്യ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, എന്റെ ആലയത്തെ നശിപ്പിക്കുന്നവൻ ഞാൻ നശിപ്പിക്കും. അപ്പോ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചല്ലോ. ആ വാക്യം ഒന്ന് വായിച്ച്.
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ.
ഹല്ലേലൂയ. ബ്യൂട്ടിഫുൾ പ്രോമിസ്. ഹല്ലേലൂയ. വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയോട് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ആര് നശിപ്പിക്കും? അതെ, ചുമ്മാ ഇരിക്കല്ല, ഇത് കേട്ടെ. ഇതൊരു വിഷയമാണ്, ഒരു ചലഞ്ചാണ് ദൈവം ആരോട് തരുന്നത്? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഓൾറെഡി ഈ മന്ദിരത്തെ ആര് നശിപ്പിച്ചിട്ടുണ്ട്? പിശാച് നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ദൈവം വീണ്ടും ജനനത്തിലൂടെ ആ ദൈവത്തിന്റെ മന്ദിരം നമ്മുടെ അകത്ത് കൺസ്ട്രക്ട് ചെയ്യുക. ഇതിനെ നാം നശിപ്പിച്ചാൽ ദൈവം നമ്മൾ നശിപ്പിക്കും, അതിന്റെ പേരാണ് ജഡ്ജ്മെന്റ്. പക്ഷെ ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചാണ്. അപ്പൊ അവനൊരു വാക്യത്തിന്റെ ഉള്ളിൽ കയറി, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ആര് നശിപ്പിക്കും? ദൈവം നശിപ്പിക്കും. ദൈവം പിശാചിനെ നശിപ്പിച്ചത്. പിശാചിനോട് ചേർന്ന് നമ്മളും ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ നിന്നാൽ നമ്മളെ നശിപ്പിക്കും, അതിന്റെ പേരാണ് ന്യായം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ മന്ദിരത്തെ സൂക്ഷിച്ചാലോ? അപ്പൊ ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മളെ സൂക്ഷിക്കും. കാരണം തന്റെ മന്ദിരത്തെ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കോ? നിങ്ങളുടെ നാട്ടിലെ വീട് ഒരുത്തം വന്നിട്ട് ഇതാ ആ വലിയൊരു ബുൾഡോസർ വന്ന് ഇടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുക, നിങ്ങൾ സമ്മതിക്കും? നിങ്ങളെ കൊന്നിട്ട് വേണം അല്ലെ? കാരണം നിങ്ങളുടെ വീടാ, അത് നിങ്ങളുടെ വീടാ. ഹല്ലേലൂയ. ഭവനത്തിലെ നാഥനെ തകർത്തിട്ടല്ലാതെ അവിടുന്ന് ഒന്നും മോഷ്ടിക്കാൻ പറ്റത്തില്ല, പിന്നെയാണ് വീട് തകർക്കാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തന്റെ പുത്രനിൽ, പുത്രന്റെ രക്തത്താൽ തന്റെ പുത്രനിൽ അടിസ്ഥാനം ഇട്ട് നമ്മുടെ ഉള്ളിൽ തന്റെ ആത്മാവിന് ഒരു ഭവനം പണിതു കഴിഞ്ഞപ്പോ ദൈവം അതിനെ നശിപ്പിച്ചു കളയൂ. അതിനെ നശിപ്പിക്കാൻ വന്നാലും ദൈവം നശിപ്പിക്കും. അങ്ങനെ പുറമേ മരണം, അകമേ ജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം. ഈ ഒരു തലം നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോ ദൈവം തന്റെ ആലയത്തെ സൂക്ഷിക്കും, അതിനെ നശിപ്പിക്കാൻ വരുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ലോകത്ത് കാണുന്ന സ്ട്രാറ്റജി അല്ല ദൈവം തന്റെ ആത്മാവിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി ഏറ്റെടുത്ത്, ഇതൊരു പ്രൊജക്റ്റാണ്, ദൈവത്തിന്റെ പ്രൊജക്ട്. ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറയുന്നത്, ഐ കെയിം ടു ഡു മൈ ഫാദേഴ്സ് ബിസിനസ്, ഫാദേഴ്സ് പ്രൊജക്ട്. ഹല്ലേലൂയ. അത് ചെയ്ത് പൂർത്തീകരിക്കുന്നതാണ് എന്റെ ആഹാരം. നമ്മുടെ അങ്ങനെയാണോ? അതോ ഈ ലോകത്തിലെ ഭക്തി കണ്ടിട്ട് ആരാധിച്ച് മൂന്ന് പാട്ടുപാടി ആരാധിച്ച് സങ്കീർത്തനം വായിച്ച് വീട്ടിൽ പോകുന്നതാണോ? പിന്നെ പാസ് നിർബന്ധിക്കുമ്പോ ഓഫറിൻ്റെ വരുമ്പോ കുഴിയോ ഇടണമല്ലോ എന്നും പറഞ്ഞ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ആകരുത്. ദൈവത്തിന് നമ്മുടെ ധനമൊന്നും ആവശ്യമില്ല, ദൈവത്തിന് വേണ്ട നമ്മളെ. ധനം എന്തിനാ? ഈ ലോകത്തിൽ സുവിശേഷി പ്രവർത്തനം നടക്കണമെങ്കിൽ അതിന് ഈ ലോകത്തിന്റെ സിസ്റ്റത്തിലുള്ള ക്യാഷ് ആവശ്യമാണ്. അവിടെ മാത്രമേ ധനത്തിന്റെ ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ നിങ്ങൾ നിത്യമായ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്ത് നിത്യമായി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനി. ഇതാണ് കർത്താവ് യേശു പറഞ്ഞു. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല. നമ്മുടെ സ്ട്രാറ്റജി മാറിയില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി മാത്രമേ നമ്മൾ പ്രവർത്തിക്കുള്ളൂ. ശ്രദ്ധിച്ചേ, ഈ സ്ട്രാറ്റജിയിൽ ദൈവം ഇതാ ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സ്ക്രീനിൽ കാണാം. ഈ ആ നീല കളറുള്ള മനുഷ്യൻ ഇതാ മരണം അവനെ തോൽപ്പിച്ചു, മരണം രണ്ട് കൈയുയർത്തി ജയിച്ചതായിട്ട് കാണിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സ്ട്രാറ്റജിയിൽ ദൈവം എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ അകത്ത് യേശു ക്രിസ്തു അടിസ്ഥാനം ഇട്ട ദേവാലയം അവനെ പൂർത്തീകരിക്കുക. പുതിയ മനുഷ്യനിലൂടെ, പുതിയ സൃഷ്ടിപ്പിലൂടെ, ഒരു ക്രിസ്തുവിലെ പുതിയ സൃഷ്ടിയാണ്. ഇതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണാം. ഇതാ ദൈവത്തിന്റെ പദ്ധതിയാണ്, ക്രിസ്തുവിലുള്ള ആ പദ്ധതി. ഈ മരണം തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ജയിക്കുന്ന പദ്ധതിയാണ് ക്രിസ്തുവിലുള്ള പദ്ധതി. അതാണ് പച്ച കളറിലൊരു മനുഷ്യനെ കാണാം. ആ മനുഷ്യൻ ഇട്ടിരിക്കുന്ന പേരുണ്ടോ? സൺ ഓഫ് ഗോഡ്, ക്രൈസ്റ്റ്. ക്രിസ്തുവിലെ അടിസ്ഥാനമാണ്. ആ ദൈവപുത്രനായ ആ ക്രിസ്തുവിലാണ് നമ്മളെ പുതിയതായി സൃഷ്ടിച്ചിരിക്കുന്നത്. എഫേസ്യലേഖനം രണ്ടാം അധ്യായം നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിൽ നമ്മളെ ഒരു പുതു മനുഷ്യനായി സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ക്രിസ്തു നമ്മൾ യേശു രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നില്ലേ സുവിശേഷം അറിയിക്കുന്നവര് അല്ലേ? ആ സമയത്ത് എന്ത് പറ്റുമെന്ന് അറിയാമോ? ഓൾറെഡി കാൽവരി ക്രൂശിൽ പുതിയ സൃഷ്ടിയായ ആ പുതിയ സൃഷ്ടിപ്പിൽ നമ്മൾ വീണ്ടും ചരിക്കുന്നു. നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തു കടന്നു വരും. ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ അകത്തേക്ക് ക്രിസ്തു കടന്നു വരികയാണ്. ഏത് വ്യക്തിയുടെ അകത്തേക്ക്? മരണമുള്ള ഈ മരണമുള്ള ഈ ജഡ മനുഷ്യന്റെ ഉള്ളിലേക്ക്, മരണമുള്ള ഈ നീലക്കളുള്ള മനുഷ്യരുടെ ജഡ മനുഷ്യന്റെ ഉള്ളിലേക്ക് മരണത്തെ ജയിച്ച ദൈവപുത്രൻ പുതിയ സൃഷ്ടി കടന്നു വരും. അപ്പൊ ശ്രദ്ധിക്കുക, പുറമേ മരണവും അകമേ ജീവനും. ഇതോടി പറയാം, ശ്രദ്ധിച്ചാട്ടെ, ഈ നീല കളറുള്ള ഈ മനുഷ്യൻ ഇവൻ ആദത്തിൽ ജനിച്ചതാണ്. ഇവൻ എന്നെ ഉണ്ട്, ഒരു മരണമുണ്ട്. ഫസ്റ്റ് കൊരിന്ത്യർ 15:22 വായിച്ചേണ്ടത് ദാസനെ, ഈ മനുഷ്യന് മരണമുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ പഴയ സൃഷ്ടിയാണ്, ഈ പുതിയ സൃഷ്ടിപ്പ്, ഈ പച്ചക്കടലുള്ള മനുഷ്യൻ ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാണ്. അവൻ മരണമില്ല, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്, അവന് മരണമില്ല. അപ്പൊ ഈ രണ്ട് മനുഷ്യരെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, മരണമുള്ളവനും മരണമില്ലാത്തവരും. വായിച്ചാട്ടെ,
ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും.
അപ്പോ ഈ രണ്ട് തലം കാണാം. ഇതാ ആദത്തിൽ നിന്ന് വന്ന മനുഷ്യൻ, നീലക്കള്ള മനുഷ്യൻ, സകലരും മരിക്കുന്നു. എന്നാൽ ദാ ക്രിസ്തുവിലുള്ള മനുഷ്യൻ, അവര് സകലരും ജീവിപ്പിക്കപ്പെടും. ഇനി നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളുടെ ജീവനും മരണവും തീരുമാനിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ഇതൊരു ഈ ഒരു വിഷയത്തെ ഒരു മതവും സംഘടനയും ആക്കി അവസാനിപ്പിച്ച് യഥാർത്ഥ ദർശനത്തിൽ നമ്മളെ ആരും വ്യതിചലിപ്പിക്കരുത്. പിശാച് അതാണ് ചെയ്യുന്നത്, അത് ചെയ്യരുത്. കാരണം നമ്മൾ ഇവിടെ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. ആദത്തിന് നമുക്ക് ഏറ്റവും ആവശ്യം ജീവനാണ്. അപ്പോ മരണത്തിന് വിധിക്കപ്പെട്ട നമ്മളെ ഇന്ന് വെറും വിട്ടികളാക്കിയിട്ട് മരണത്തിന് വിധിക്കപ്പെട്ട ഒരുവന് എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യം എന്ന് പറഞ്ഞ ഇതിനു മുമ്പ് നിങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ. മരണത്തിന് വിധിക്കപ്പെട്ട ഒരുവന് എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യം? ശ്വാസം കിട്ടാത്ത ഒരുവന് എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യം? ഓക്സിജൻ അല്ലെ. മരണത്തിന് വിധിക്കപ്പെട്ട, മരണം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവന് യഥാർത്ഥത്തിൽ എന്താണ് ആവശ്യം? നിങ്ങള് ഇവിടെ ഭക്തി എന്ന് കാണിച്ച് ഇങ്ങനെ ഇരിക്കാതെ ചിന്തിക്കാൻ തുടങ്ങും. ഒന്ന് ചിന്തിച്ചേ, എന്താ വേണ്ടത്? ബുദ്ധിയുള്ള കന്യകമാരായി ദാഹിക്കുന്ന ഒരുവൻ എന്താണ് ആവശ്യം? വെള്ളം. വിശക്കുന്നവൻ എന്താണ് ആവശ്യം? ഭക്ഷണം. മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്താണ് ആവശ്യം? ജീവൻ. അപ്പോ ആദത്തിൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് ആവശ്യം? ജീവനാണ് ആവശ്യം. യേശുക്രിസ്തു വന്ന് എന്ത് തരാൻ വേണ്ടിയാണ്? യോഹന്നാൻ 10 പദ്യം പറയുന്നു, ഞാൻ വന്ന് ജീവൻ തരാൻ, അത് സമൃദ്ധിയായി തരുവാനുമാണ്. കള്ളനാണ് പിശാച് വരുന്നത്, ആ ജീവനെ അപഹരിച്ചുകൊണ്ട് പോകാനാണ്. അതുപോലെയാണ് ആദത്തിന്റെ ജീവിതത്തിലേക്ക് കള്ളനായ പിശാച് വന്നപ്പോൾ സംഭവിച്ചു, ജീവനെ അപഹരിച്ചുകൊണ്ട് പോയി. എന്നാൽ ദൈവം ക്രിസ്തുവിനെ അയച്ചപ്പോൾ എന്തുമായിട്ടാ വന്നേക്കണേ? ജീവനുമായിട്ടാ വന്നേക്കണേ. ഞാൻ വന്ന ജീവൻ തരാനും അത് സമൃദ്ധിയായി തരുവാനുമാണ്. ഇതുകൊണ്ടാണ് 1 Petrus 3:10 നമ്മളോട് പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുക. എന്നിട്ട് വായിച്ചു ദാസനെ, ജീവനെ
ആഗ്രഹിക്കുക. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ.
അപ്പോ ശ്രദ്ധിച്ചേ, ജീവനെ ആഗ്രഹിക്കുക, ശുഭകാലം കാണാൻ ഇച്ഛിക്കുക. ജീവനില്ലാതെ പിന്നെ അടുത്ത എന്ത് കാലം കാണാനാണ്? അപ്പൊ ആദ്യം ജീവനെ ആഗ്രഹിക്കണം. പക്ഷെ നമ്മളെ പിശാച് മരിക്കളഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് ജീവനേക്കാൾ പ്രാധാന്യം ഇതാ നമുക്ക് മണിയായി മാറി. മണി, മണി, മണിക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്, പക്ഷെ ജീവനേക്കാൾ മണിക്ക് പ്രാധാന്യമില്ല. മണി തൽക്കാലം ഈ ചത്തുകൊണ്ടിരിക്കുന്ന, മരിച്ചുകൊണ്ടിരിക്കുന്ന ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രം മതി. അത് സെമിത്തേരി വരെ ആവശ്യമുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ആവശ്യമില്ല. അതിനെ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളില്ല, കഴിയില്ല. യഥാർത്ഥം നമ്മൾ ആഗ്രഹിക്കേണ്ടത് ജീവനെയാണ്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതോ മണിയെയാണ്. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് തരുന്നത് ജീവനെയാണ്. ആ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് നമ്മൾ അകത്ത് ആലയം പണി നടക്കുമ്പോൾ ജീവിതം, ജീവൻ സമൃദ്ധമായി ലഭിക്കുകയാണ്. പണ്ടൊരു സന്ദേശം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളെല്ലാം വിഡ്ഢികളാക്കി പിശാച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ നഷ്ടപ്പെട്ട അപ്പൻ പട്ടിയെ അന്വേഷിച്ച് നടക്കുന്നത് പോലെ ജീവൻ നഷ്ടപ്പെട്ട നമ്മൾ ഇതാ പണം അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മളെ ആ ഒരു തലത്തിലേക്ക് മാറ്റിക്കളഞ്ഞു. പട്ടി നല്ലതാണ്, ഒരു പട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുടാവിടെ ഇത് ആരെങ്കിലും അതിക്രമമായിട്ട് വരുമ്പോ അത് പറിക്കും, അവരെ പുറകെ ഓടിച്ചിടും. പണവും അതിൻ്റെതായ ലെവലിൽ നല്ലതാണ്, തൽക്കാലം ഈ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ കൊള്ളാം. കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരപ്പച്ചൻ പ്രായമായി കഴിയുമ്പോ ഈ ചിന്തകളൊക്കെ പയ്യെ ഒന്ന് മറന്നുപോകും. ആ അപ്പച്ചൻ തന്റെ വീടിന്റെ വാതിക്കലിരിക്കുക, പുൽത്തകടിയിൽ ഇരിക്കുകയാണ്. കുട്ടി ഇതാ തന്റെ മോന്റെ കുട്ടി അവിടെ കളിക്കുന്നുണ്ട്, അപ്പുറത്തെ ഇതാ പട്ടി ഓടി നടക്കുന്നുണ്ട്. അപ്പച്ചൻ അവിടെ നിന്ന് പേപ്പർ വായിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അപ്പച്ചൻ നോക്കിയപ്പോ ഇതാ കുട്ടിയെ കാണാനില്ല, പട്ടിയെ കാണാനില്ല, അവിടെ എന്തൊക്കെയോ കാണാതെ ആയിരിക്കുന്നു. അപ്പൻ ഉടനെ തന്നെ അവിടെ ഇവിടെ ഒക്കെ നോക്കിയൊന്നും കാണുന്നില്ല, ഉടനെ അപ്പൻ റോഡിലേക്ക് ഇറങ്ങി. യഥാർത്ഥത്തിൽ കുട്ടിയാണ് കാണാതെയായത്, പട്ടി അവിടെ തന്നെ ഉണ്ട്. അപ്പൻ ഇതാ പുറത്തേക്ക് ഇറങ്ങി അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പന് പോയത് കുട്ടിയെയാണ്. ചോദിക്കുന്ന ചോദ്യം, പട്ടിയെ കണ്ടോ, എന്റെ പട്ടിയെ കണ്ടോ? അപ്പൊ കുട്ടിയെ നഷ്ടപ്പെട്ട അപ്പൻ പട്ടി അന്വേഷിച്ച് നടക്കുന്നത് പോലെ ജീവൻ പോയ നമ്മൾ ഓരോരുത്തരും ഇതാ പണം അന്വേഷിച്ച് നടക്കുകയാണ്. പിശകുകൾ വെറും വിഡ്ഢിയാക്കി കളഞ്ഞു. അപ്പൊ നമുക്കിവിടെ ഏറ്റവും ആവശ്യം ജീവനാണ്. ഇതുപോലെ പറഞ്ഞ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും ചെയ്യുന്നവർ ദോഷം ചെയ്യാതെ നാമേ വ്യാജം പറയാതെ അതരത്തെയും കാത്തുകൊല്ലട്ടെ. അപ്പോ ഈ ജീവൻ നമുക്ക് തരാൻ വേണ്ടി, അത് സമൃദ്ധമായി തരാൻ വേണ്ടി ദൈവം വെച്ച സ്ട്രാറ്റജിയാണ് ദാ തന്റെ ഓമന കുമാരനിൽ പുതിയ സൃഷ്ടിപ്പ് നടത്തിക്കൊണ്ട് ആ പുതിയ സൃഷ്ടിയിൽ പങ്കാളികളാകുക. ഇതാ നമ്മളെ ഓരോരുത്തരെയും നമ്മളുടെ മരണമുള്ള ഈ ശരീരത്തിൽ ഇതാ നമ്മുടെ ഉൾത്തളത്തിലേക്ക് ആ മരണത്തെ ജയിച്ച പുതിയ സൃഷ്ടിയിലുള്ള ആ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ അകത്തേക്ക് വന്നു. മനസ്സിലായോ? ഇപ്പൊ രണ്ട് സംഭവമാണ് ഈ മനുഷ്യനിൽ കാണുന്നത്. ഈ നീല മനുഷ്യന്റെ പുറമേ മരണം, ഈ നീല മനുഷ്യന്റെ അകമേ ജീവൻ. പിടുത്തം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്? പുറമേ മരണം, ഇതാണ് ജഡത്തിലെ ആദത്തിൽ നിന്നുള്ള മനുഷ്യൻ. അകമേ ജീവൻ, ഇതാ ഇനി ഇതാണ് വീണ്ടും ജനിച്ച മനുഷ്യന്റെ സ്ട്രക്ചർ. വീണ്ടും ജനിച്ച മനുഷ്യന്റെ സ്ട്രക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി അപ്പോ മരണം ഇതാ പുറത്തു നിൽക്കുന്നുണ്ട്, ജയിച്ചെന്നും പറഞ്ഞിട്ട് പുറത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ മരണത്തെ ജയിച്ചവൻ ഇതാ നമ്മുടെ അകത്തും കയറിയിട്ടുണ്ട്. ഇനി നടക്കേണ്ട കാര്യം, ഇതാ ജീവനെ നേടി, ഇനി അത് സമൃദ്ധമായി നേടുവാൻ ഈ മനുഷ്യനിലൂടെ, അതായത് ക്രിസ്തയേശുവിലുള്ള ഈ മനുഷ്യനിലൂടെ എന്തോ ദൈവം ചെയ്ത് അടിസ്ഥാനം വിട്ടു. ഇതുപോലെ എഫേസ്യ ലേഖനം 2:20 താഴെ പറയുന്നു, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ. അപ്പൊ അടിസ്ഥാനം വിട്ടു. ഇനി പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എടുത്തു തരുന്ന ആ വചനത്തിലൂടെ, വചനമാകുന്ന പാറയിലൂടെ പണി നടക്കണം. ആ പണി നടക്കുമ്പോൾ ഈ അകത്ത് വന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഈ പുതിയ സൃഷ്ടിയായ ദൈവപുത്രനങ്ങ് വളരാൻ തുടങ്ങും. ആ ദൈവപുത്രങ്ങ് വളരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണുവാൻ കഴിയും, ഈ ദൈവപുത്രങ്ങൾ വളരാൻ തുടങ്ങും. ആ വളർച്ച നമ്മൾ സംഭവിക്കണം. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ച് അറിയുന്നില്ല, ഇതിനെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ എന്ത് പറ്റും എന്നറിയാമോ? ഇതാ ഈ പഴയ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യനെ മനുഷ്യന്റെ പുറമേയുള്ള മരിച്ചുകൊണ്ടിരിക്കുന്നതിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? അകത്ത് ദൈവം ചെയ്ത പദ്ധതിക്ക് നമ്മൾ സമ്പന്നരാകത്തില്ല. അകത്ത് ദൈവം ചെയ്ത പദ്ധതിക്ക് സമ്പന്നരാകാതെ നമ്മൾ പുറത്തുള്ള ഈ ശരീരത്തിൽ സമ്പന്നനാകുവാൻ നമ്മൾ ആഗ്രഹിക്കും. ശരീരവുമായി ബന്ധപ്പെട്ട ആരോഗ്യം പ്രാധാന്യമുള്ളതാണ്. ശരീരവുമായി ബന്ധപ്പെട്ട പണം പ്രാധാന്യമുള്ളതാണ്. ശരീരവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ പ്രാധാന്യമുള്ളതാണ്. ഇതൊന്നും പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല, പക്ഷെ ഇതൊക്കെ സെക്കൻഡറിയാണ്, എല്ലാ സെക്കൻഡറിയാണ്. ഹല്ലേലൂയ. ലോകപരമായി ബന്ധപ്പെട്ടതൊക്കെ സെക്കൻഡറിയാ, പക്ഷെ നമ്മൾ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയാണ് പ്രിയ മകനെ, പ്രിയ മകളെ, ഇത്രയും നാൾ ദൈവവചനം ദൈവരായിരുന്നു സുവിശേഷം കേട്ടിട്ട് നിന്റെ ചിന്തയെങ്കിൽ നീ പരാജയത്തിന്റെ വക്കിലാണ്. ജയത്തിന്റെ വക്കിലല്ല. ഭയങ്കരമായ കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു. ഈ ഒരു സംഭവത്തിൽ ജയത്തിൽ നിൽക്കണമെങ്കിൽ അകത്ത് കിടക്കുന്നതിന് മാത്രമേ ജയത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും ഒരു ചോദ്യമുണ്ട്, ഇത് എത്രത്തോളം എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ സമയത്തിന്റെ കുറവ് മൂലം. ശ്രദ്ധിച്ചേ, നമുക്ക് പലപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം എന്ന് പറയുന്നത്, പലരും ദുഷ്ടരായ മക്കളും ഇതാ വളരെ ലോകപ്രകാരം സമ്പന്നമാകുന്നു, അവർക്ക് വളരെ നന്മകൾ വരുന്നു, പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും അല്ല ജീവനാധാരം. ആദ്യം അത് മനസ്സിലാക്കുക. പിശാചിന്റെ മക്കളുണ്ട്, പിശാചിന്റെ മക്കളുണ്ട്. അതാരാണ്? പിശാചിനും അറിയാം, ദൈവത്തിനും അറിയാം. ഇതാ അവർക്ക് പോലും അറിയത്തില്ല അവർ പിശാചിന്റെ മക്കളാണെന്ന്. ദൈവത്തിന്റെ വചനം മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ രണ്ടു തരം വിത്തുകളുണ്ട്. രണ്ടു തരം വിത്തുകൾ ആ പാടത്ത് വിതയ്ക്കുന്ന രണ്ടു തരം വിത്തുകൾ, ഒന്ന് മനുഷ്യപുത്രം വിതച്ചത്, എല്ലാം ദൈവത്തിന്റെ മക്കൾ. ഒന്ന് പിശാച് വിതച്ചത്, അതെല്ലാം പിശാചിന്റെ മക്കൾ. രണ്ടുപേരും ഒരേ പാടത്ത് തന്നെയുണ്ട്. ഹല്ലേലൂയ. ഇതിൽ പിശാചിന്റെ മക്കൾക്ക്, പിശാചിന്റെ മക്കൾക്ക് ഇതാ ദൈവത്തിന്റെ ഭാഗത്ത് ശിക്ഷയില്ല, പകരം എറ്റേണലി ശിക്ഷയുണ്ട്. താൽക്കാലിക ലോകത്തൊക്കെ ശിക്ഷയില്ല, പകരം പിശാചിന്റെ മക്കൾക്ക് യഥാർത്ഥത്തിൽ പിശാചിൽ നിന്നുള്ള അനുഗ്രഹങ്ങളേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. എന്നാൽ നമുക്ക് ശിക്ഷ ലഭിക്കുന്നെങ്കിൽ നാം മനസ്സിലാക്കിക്കോ, നാം കൗലടയന്മാരല്ല, നാം കളകളല്ല. മനസ്സിലാക്കുക, നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കൾക്കാണ് ശിക്ഷ കിട്ടുന്നത്. ഹല്ലേലൂയ. വേറൊരാളുടെ മക്കൾക്കല്ല. ഇതൊക്കെ ആഴത്തിലുള്ള ആത്മീക സംഭവങ്ങളാണ്. സ്പിരിച്വൽ ശിശുക്കൾക്ക് ഇത് മനസ്സിലാവുകയുമില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ട കർത്താവ് പറഞ്ഞത് എന്റെ ആടുകൾ എന്റെ സ്വരം തിരിച്ചറിയുന്നു, അവരെ ഞാൻ അനുഗമിക്കുന്നു. അതിന്റെ അർത്ഥം എന്റെ ആട് അല്ലാത്ത ആടുകളുണ്ട്. ഇതാണ് യേശു യഹൂദന്മാരോട് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കാത്തതിന്റെ കാര്യം, നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തിലുള്ളവരല്ല, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ഈ ഒരു തലം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതായത് അവരുമായി നമ്മളെ കമ്പയർ ചെയ്യരുത്. നമ്മൾ ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. കണ്ണീർ, എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവോ എന്തൊക്കെ വേണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. റിച്ച് ടുവേഴ്സ് ഗോഡ് ആണോ, അതോ റിച്ച് ടുവേഴ്സ് മൈസെൽഫ് ആണോ? എനിക്ക് വേണ്ടി തന്നെയാണോ ഞാൻ സമ്പന്നനാകുന്നത്, അതോ ദൈവിക വിഷയമായി ഞാൻ സമ്പന്നനാവുകയാണ്? അപ്പൊ ഈ രണ്ട് മനുഷ്യരെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്ന് പുറമേയുള്ള ഈ ആദത്തിലുള്ളവനും മറ്റത് ക്രിസ്തുവിനുള്ള മനുഷ്യൻ, അതാണ് ദൈവപുത്രൻ. ഈ രണ്ടു പേരെയും കാണാം. ഇതിൽ അകമേയുള്ളവൻ ഇത് ആഗ്രഹിക്കുന്നത് റിച്ച് ടുവേഴ്സ് ഗോഡ് ആണ്. പുറമേയുള്ളവൻ ആഗ്രഹിക്കുന്ന റിച്ച് ടുവേഴ്സ് ഹിംസെൽഫ്, അവന് തന്നെ സമ്പന്നനാകാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോ, അതിനു മുമ്പുള്ള ഒരു സാഹചര്യമുണ്ട്. ആ അതിനു മുമ്പുള്ള ഒരു സാഹചര്യം ലൂക്കോസ് 12-ാം അധ്യായം 21-ാം വാക്യം വായിച്ചു.
ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു.
ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരികളെ, ദൈവിക വിഷയമായി സമ്പന്നനാകാതെ. അപ്പൊ രണ്ട് സമ്പന്നതയെ കൂടെ കാണാം. ഒന്ന് റിച്ച് ടുവേഴ്സ് ഗോഡ്, ദൈവിക വിഷയമായി സമ്പന്നനാകാം. അതാണ് എറ്റേണലി റിച്ച് പേഴ്സൺസ്. എറ്റേണൽ നിത്യമായ സമ്പന്നത, ദൈവിക വിഷയമായി സമ്പന്നനായി മാറാം. അത് സെമിത്തേരി പിടിക്കത്തില്ല, സെമിത്തേരിക്ക് അപ്പുറമാണ്. പിന്നെ വേറെ സമ്പന്നതയുണ്ട്, ആ സമയത്തേര് പിടിക്കുന്നതാണ്, തനിക്ക് തന്നെ സമ്പന്നനായി മാറുക. തനിക്ക് തന്നെ സമ്പന്നനായി മാറുക. രജിസ്ട്രേഷൻ ഒക്കെ തന്റെ പേരില്ല, അത് തനിക്കുള്ളത് മാത്രമാണ്. തനിക്ക് തന്നെ സമ്പന്നനായി മാറും. മറ്റൊന്ന് ദൈവിക വിഷയമായി സമ്പന്നനായി മാറും. ഹല്ലേലൂയ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇത് നമ്മൾ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്, ഇവിടെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ജനം ദൈവവചനം പറയുമ്പോൾ അതിനെ കാര്യമാക്കാതെ അവരുടെ വിഷയം എന്ന് പറയുന്നത്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് പറയുന്നത്, അവരുടെ വിഷയം എന്ന് പറയുന്നത് തന്റെ സ്വത്ത്, തന്റെ ധനപരമായ കാര്യങ്ങൾ, ഇതിലേക്കൊക്കെ ദൈവദാസന്മാരെ വലിച്ചഴയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഉണ്ട്. അപ്പൊ ദൈവദാസന്മാർ പണത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ പുറകെ ഓടിച്ചെല്ലും, അപ്പോ ഇതിന്റെ പുറകെ ഓടിച്ചെന്നാൽ അത് അവർക്കൊരു കണിയായി മാറുകയും ചെയ്യും അവസാനം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് പറയുകയാണ്, ഇതാ സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറുക, മറ്റുള്ളവർക്ക് അങ്ങോട്ട് കൊടുക്കുക. തരാൻ വേണ്ടി ആരോടും പറയരുത്, തരാൻ വേണ്ടി അവരോട് ദൈവം പറയട്ടെ, നിങ്ങൾ പറയരുത്. ഹല്ലേലൂയ. നിങ്ങൾ പറയരുത്, ദൈവം പറയട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഹല്ലേലൂയ. നിങ്ങൾ കൈകൊണ്ട് അധ്വാനിക്കുക, പകൽ കൂടാരപ്പണി ചെയ്യുക, അതോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടെങ്കിൽ ചെയ്യുക. ഹല്ലേലൂയ. അവരോട് ഇങ്ങോട്ടേക്ക് ചോദിക്കരുത്, അത് ബൈബിൾ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഹല്ലേലൂയ. പണം വിഷയത്തിൽ ഒരുവനും നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടാൻ ഇടയാകരുത്. ഹല്ലേലൂയ. യേശു കാര്യങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ശ്രദ്ധിക്കണം. എന്താ, യേശു തന്റെ വളരെ പ്രധാനപ്പെട്ട സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുത്തൻ ഓടി വന്നിട്ട് പറയുകയാണ്, ഞാനും എന്റെ സഹോദരനുമായിട്ട് ഒരു ചെറിയ തർക്കം നടക്കുകയാണ്, സ്വത്ത് സംബന്ധമായ വിഷയം, ഒന്ന് വന്നത് കാര്യങ്ങളെ ക്ലിയർ ആക്കി തരണം. യേശു ഉടനെ അവനോട് ചോദിച്ചത്, താനിപ്പോ ദൈവിക വിഷയമായി സമ്പന്നനാകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ വന്നിട്ട് യേശുവിനെ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ വലിച്ചടക്കിയ യേശു ഉടനെ അവിടെ ചോദിച്ചു, ആരാണ് എന്നെ നിന്റെ അപ്പന്റെ സ്വത്ത് വായിക്കുന്നവനാക്കിയത്? ഉടനെ പറഞ്ഞു, സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞ് സൂക്ഷിച്ചോളെ. ഹല്ലേലൂയ. സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞു സൂക്ഷിക്കണം, ഒഴിഞ്ഞു സൂക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നിന്റെ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങളത് വായിച്ചു നോക്കണം കേട്ടോ, വായിച്ചു നോക്കണം. ഈ ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ യേശു അവരുടെ ഒരു ഉപമയും അങ്ങ് പറഞ്ഞു. ഇതാ ഈ രണ്ട് സമ്പത്ത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ആ ഉപമ പറഞ്ഞത്. ഇതാ ഒരുവിനെ തന്റെ ബിസിനസ് വളരെ ബ്ലെസ്ഡ് ആയിട്ട് മാറി. എവിടുത്തെ ബിസിനസ്? ഫാദേഴ്സ് ബിസിനസ് അല്ല, ഈ ഭൂമിയിലെ ബിസിനസ്. ആ ബിസിനസ് വളരെ ബ്ലെസ്ഡ് ആയി അനുഗ്രഹിക്കപ്പെട്ടു. താൻ എന്ത് ചെയ്യുന്ന അറിയാമോ, തന്റെ വെയർ ഹൗസ് ഒക്കെ പൊളിച്ചു. അയ്യോ, ഈ വെയർ ഹൗസിൽ ഇനി ഒതുങ്ങത്തില്ലല്ലോ. പമ്പൻ വെയർ ഹൗസ് ഒക്കെ പണിത് ആ വെയർ ഹൗസിൽ സാധനങ്ങൾ നിറച്ചിട്ട് ഹൃദയം കൊണ്ട് പറയുന്നതാണ്, ഞാൻ അങ്ങ് സമ്പന്നനാണ്, എനിക്ക് ഇത്ര തലമുറയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൂട വിഡി. കാരണം നീ ഇത് ശേഖരിച്ച മുഴുവൻ നിനക്ക് സ്വന്തമായിട്ട് ശേഖരിച്ചതാ. നീയോ മരണത്തിന്റെ കീഴിലാണ്, നീ മരണത്തിന്റെ കീഴിലാണ്. ഞാൻ നിന്റെ ആത്മാവിനെ, നിന്റെ ജീവനെ ഇന്ന് തിരിച്ചെടുത്താൽ നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? ഈ ലോകത്തിൽ പണിയെടുക്കണം, ബിസിനസ് ചെയ്യണം, ജോലി എടുക്കണം, മടിയന്മാരായിരിക്കാം. ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ശുശ്രൂഷന്മാരോടും പറയാണ്, നന്നായി ശുശ്രൂഷിക്കുന്നവർ തങ്ങൾക്ക് നല്ല നില കൊണ്ടുവരും, രണ്ട് മണ്ഡലത്തിലും, ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും. അത് ആരും വെറുതെ ഇരിക്കരുത്, വെറുതെ ഇരുന്ന് തിന്നരുത്. അവരെ കണ്ട് കഴിഞ്ഞ് ഉപദേശിക്കണം. ഉപദേശിച്ചിട്ട് അവർക്ക് മനസ്സിലാകില്ല, അവരുടെ മുമ്പിൽ അധ്വാനിച്ച് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് അധ്വാനിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ദൈവിക വിഷയമായി സമ്പന്നനാകണോ അതോ തനിക്ക് മാത്രം സമ്പന്നനായി ലിമിറ്റഡായി അവസാനിക്കണം. ഈ രണ്ടു മനുഷ്യനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, രണ്ടു മനുഷ്യനെ അവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അതിന്റെ 12:21 ആ വാക്യം നിങ്ങൾക്ക് മറക്കത്തില്ല. ചില വണ്ടികളുടെ നമ്പറൊക്കെ വളരെ ഫാൻസി നമ്പറാണ് അല്ലേ? അത് പെട്ടെന്ന് ഓർക്കും. ഇതുപോലെ ഇത് നമുക്ക് ഭയങ്കര ഫാൻസിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഇതാ ഓരോ സ്ഥലത്തും L, M എന്ന് കിടത്തില്ല. ഇവിടെ നിങ്ങൾ L1221 അങ്ങനെ എഴുതിയിട്ട് കേട്ടോ, L1221 Lucas 12:21 ഒരു ഫാൻസി നമ്പർ ആയിട്ട് കിടക്കാൻ പറ്റുന്നത് മറക്കരുതേ. എന്നിട്ട് പറയാണ്, ദൈവിക വിഷയവുമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിന്റെ കാര്യം ഇങ്ങനെയാവുന്നു. അപ്പൊ തനിക്ക് തന്നെ സമ്പന്നനാകുന്നു, ദൈവിക വിഷയമായി സമ്പന്നനാകുന്നു. ഈ രണ്ടു മനുഷ്യരെ നമുക്കിവിടെ കാണാം. നമ്മൾ ഇത്രയും നാൾ വചനം കേട്ടിട്ട് ഇതിന്റെ ഏത് തലത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും നാൾ നമ്മൾ ഈ വചനം കേട്ടു, ഇതിന്റെ ഏത് തലത്തിലേക്ക് നമ്മൾ എത്തി? ഹല്ലേലൂയ. ഈ അകത്തെ ദൈവപുത്രന് അടിസ്ഥാനമിട്ട വ്യക്തിത്വം, ദൈവപുത്രനിലെ അടിസ്ഥാനമിട്ട വ്യക്തിത്വങ്ങൾ, മരണത്തെ ജയിച്ച ജീവനാണ് ഇവരുടെ അകത്തുള്ളത്. എന്നാൽ പുറത്ത് മരണത്താൽ പരാജയപ്പെടുന്ന ജീവനാണ് ഇവരുടെ അകത്തുള്ളത്. അകമയുള്ളവൻ ദൈവിക വിഷയമായി സമ്പന്നനാകാനാണ് ആഗ്രഹിക്കുന്നത്. പുറമേയുള്ളവൻ ഈ ലോകത്തിന്റെ പിടിയിൽ പിടിപെട്ട് ജനനം മുതൽ ലോകത്തിന്റെ സിസ്റ്റത്തിൽ കടന്നു വന്ന് ലോക വിഷയവുമായി സമ്പന്നനാകുകയാണ്, തനിക്ക് തന്നെ സമ്പന്നനാവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അവസാന നാളുകളിൽ ഈ വചനമൊക്കെ വളരെ പ്രാധാന്യമുണ്ട്, അവനവനെ തന്നെ ചെക്ക് ചെയ്യാം. ഇന്ന് നാം ശ്രദ്ധിച്ചാട്ടെ, ദൈവിക വിഷയവുമായി സമ്പന്നനാകുവാൻ തക്കവണ്ണം നാം ശ്രദ്ധിക്കാറുണ്ടോ? ഇത്രയും നാൾ വചനം കേട്ടു ദൈവിക വിഷയവുമായി സമ്പന്നനാകാൻ ശ്രദ്ധിക്കാറുണ്ടോ? അവനവൻ തന്നെ ശോധന ചെയ്യുക. അന്ത്യനാളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുസരിച്ചിരിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ മാർക്കോസ് ബീസ്റ്റൊക്കെ വിഷയങ്ങൾ വരുമ്പോ, ഇതാ ഇവിടുത്തെ വാക്സിനേഷൻ വന്നപ്പോ ആരോടും ചോദിക്കാതെ ഓടിപ്പോയി ചുമ്മാ വാക്സിനേഷൻ ഒക്കെ എടുത്തത് പോലെ ആയിപ്പോ. വാക്സിനേഷൻ ഒരിക്കലും മാർക്കോസ് ബീസ്റ്റ് അല്ല, അതിലേക്കുള്ള ജേണിയാണ്, അതിലേക്കുള്ള സ്റ്റെപ്പാണ്. അത് ഓരോരുത്തരും അവനവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത് ചേർന്ന് ചെയ്ത് എന്താന്ന് വെച്ചാൽ അവരൊരു തീരുമാനിച്ച. ഹല്ലേലൂയ. പക്ഷേ ഈ ഒരു സംഭവം കയറി വരുമ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് പണ സംബന്ധമായ കാര്യങ്ങൾ, എന്റെ ജോലി നഷ്ടപ്പെടും, എന്റെ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന വിഷയങ്ങളൊക്കെ ഇനി മുമ്പിൽ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും എന്നത് ഇതനുസരിച്ചിരിക്കും. നമ്മൾ ആരും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഡിസിഷൻ. ഹല്ലേലൂയ. നമ്മുടെ ഡിസിഷൻ, നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിന്റെ പുറകെ നമ്മുടെ ചിന്ത, ദാറ്റ്സ് എ തോട്ട് പില്ലർ. ആ പില്ലറിന് വളരെ പ്രാധാന്യമുണ്ട്, ചിന്തയുടെ ഒരു തൂണ്. ഹല്ലേലൂയ. അത് തീർക്കുന്ന വചനത്തിലൂടെയാണ്. മനുഷ്യന്റെ ചിന്തയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ ചിന്തയാണെങ്കിൽ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ വാക്സിനെ കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് സൺഡേ മെസ്സേജിൽ നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കുവാനായിട്ട് കഴിയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമ്മൾ ഇതിന്റെ പുറയിലുള്ള ചിന്ത എന്താണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ചിന്ത നമ്മൾ വീണു പോകരുത്. കുഞ്ഞുങ്ങളെ, നിങ്ങളാണ് എന്റെ പ്രതിഫലം. ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് ഇത് നഷ്ടമാകരുത്, നഷ്ടമാകരുത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാം ഇവിടെ ആർക്കാണ് ആരുടെ സമ്പന്നതയ്ക്കാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുക. നമ്മൾ ഇവിടെ സ്വന്തമായ സമ്പന്നതയ്ക്കാണെങ്കിൽ, ശ്രദ്ധിച്ചോ, നമ്മൾ ഈ പുറമെയുള്ള ശരീരത്തിന് വേണ്ടി സ്വയം സമ്പന്നനാകുകയാണ്. തനിക്ക് വേണ്ടി ഒരു ചെറിയ കാറ് വാങ്ങിച്ചു, വീണ്ടും ബിസിനസ് നന്നായി ഒരു വലിയ കാറ് വാങ്ങിച്ചു, വീണ്ടും ബിസിനസ് നന്നായി ഇതാ ഒരു ലക്ഷറി കാറ് വാങ്ങിച്ചു, ഇതാ ചെറിയ വീട് വെച്ചു, വലിയ വീട് വെച്ചു, അതിനേക്കാൾ വലിയ വീട് വെച്ചു. ഇതാ ഞാനും ആ ഒരു തലത്തിൽ ഓടിയ ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് വേണ്ടി തന്നെ സമ്പന്നനാകുന്ന ഒരു തലമായിരുന്നു എന്റേത്. ഹല്ലേലൂയ. കാരണം ഈ ലോ കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല. ഹല്ലേലൂയ. ആ ഒരു തലത്തിൽ ഓടിയ ഒരു വ്യക്തിയാണ്. പക്ഷേ സ്വർഗത്തിലതയോ അതല്ല മോനെ വഴി എന്ന് കാണിച്ചു തരുവാനുണ്ടായി. നീ ദൈവിക വിഷയമായി നീ സമ്പന്നനാകണം. ഇത് സ്വർഗത്തിലതയോ എന്നെ അങ്ങനെ ആക്കിയിരിക്കുന്നു, ഇനി ആക്കിക്കൊണ്ടേ തീർക്കും. ദൈവിക വിഷയമായി നീ സമ്പന്നനാകണം. അപ്പോ ഈ പുറമെയുള്ള മനുഷ്യന് സമ്പന്നനായി അവസാനം ഈ മരണത്തിന് കീഴ്പ്പെട്ട ഒരു പെട്ടിയിലിട്ട് അടച്ച് അവസാനിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ സോൾ നരകത്തിലേക്ക് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പകരം എന്ത് ചെയ്യണം? ഓ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? ഈ അകത്തെ മനുഷ്യനെ കണ്ടു, അവൻ റിച്ച് ടുവേഴ്സ് ഹിംസെൽഫ് അല്ല, അവന് തന്നെയല്ല സമ്പന്നൻ, അവൻ അകത്തെ മനുഷ്യൻ റിച്ച് ടുവേഴ്സ് ഗോഡ് ആണ്. ദൈവിക വിഷയമായി സമ്പന്നനാകുകയാണ് അവൻ ചെയ്യുന്നത്. ദൈവിക വിഷയമായി സമ്പന്നനാകുന്ന പ്രോംപ്റ്റിംഗ് ആണ് അവന്റെ ഭാഗത്തുനിന്നുള്ളത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവം അത് ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചെയ്തുകൊണ്ടിരുന്നു. പല സഹോദരങ്ങളും, ദാ ഒരു ചെറിയ കൂട്ട സഹോദരങ്ങൾ അതിന് റെഡിയായി, അവരതിലേക്ക് മുന്നോട്ടേക്ക് വന്നു. അവരകത്തളത്തിൽ വളർന്നു. ഹല്ലേലൂയ. അവരകത്തളത്തിൽ വളർന്നു. അതിനാ ദൈവത്തിന് സ്തോത്രം. എന്നാൽ വലിയൊരു കൂട്ടം ഞാൻ കാണുമ്പോൾ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടേയില്ല. അവരിന്നും ഇതാ തനിക്ക് തന്നെ സമ്പന്നനാകുവാൻ വേണ്ടി ദൈവത്തിൽ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്ത സ്ഥലമാണ്. മക്കളെ, വരുവാനുള്ള വലിയ പരീക്ഷയിൽ നിങ്ങൾ വീഴുവാൻ സാധ്യതയുണ്ട്. വലിയ പരീക്ഷയിൽ വീഴുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതാ നമുക്ക് വേണ്ടി സമ്പന്നനാകുന്നതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ദൈവിക വിഷയമായി സമ്പന്നനാകുന്നതിൽ ഫോക്കസ് ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങളും സ്വർഗീയ ശരീരത്തിന്റെ ആവശ്യങ്ങളും ദൈവം തന്നിരിക്കും. കാരണം ഇത് ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയത്തെ കെയർ ടേക്ക് ചെയ്യേണ്ടത് ദൈവത്തിന്റെ ചുമതലയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ വീട്ടിലേക്ക് ഒരു കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചാൽ ആ കോഴിക്കുഞ്ഞെ വളർത്തിയെടുക്കുവാൻ കോഴിക്കുഞ്ഞല്ല അധ്വാനിക്കുക, ആദ്യം നമ്മളാണ് അതിന്റെ പുറകിൽ നിൽക്കുന്നത് അല്ലേ? ഇതേപോലെ ദൈവം തന്റെ കുട്ടികൾ കോഴിക്കുഞ്ഞല്ല, ദൈവത്തിന്റെ മക്കളായ നമ്മളുടെ കേർത്തേക്ക് ദൈവം ഏറ്റെടുത്തിരിക്കും. പക്ഷെ നമുക്ക് നല്ല മനോഭാവം ഉണ്ടായിരിക്കണം. മനോഭാവം ക്രിസ്തുവിന്റെ ആ ഭാവം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ പഴയതിനെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, റിച്ച് ടുവേഴ്സ് ഗോഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും അതെന്താണ് റിച്ച് ടുവേഴ്സ് ഗോഡ്. ഹല്ലേലൂയ. റിച്ച് ടുവേഴ്സ് ഗോഡില് നിറയെ ദൈവവചനത്തിലുള്ള ഒരു ജീവിതമാണ് അവരുടേത്. അതായത് തനിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സ്ഥലമല്ല, ദൈവവചനത്തിൽ വർദ്ധിക്കുന്ന ഒരു ജീവിതമാണ്. അതിന്റെ പല പല മേഖലകൾ. ഒന്നാമത് റിച്ച് ടുവേഴ്സ്, നമ്മൾ ദൈവത്തിലേക്ക് റിച്ച് ആകണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയാമോ? അവിടെ നമുക്ക് കിട്ടുന്നത് മണി ഹണ്ട് ചെയ്യുകയല്ല നമ്മളവിടെ ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത്, ഹല്ലേലൂയ, അവിടെ നമ്മൾ ചെയ്യുന്ന ജീവൻ ഹണ്ട് ചെയ്യുകയാണ്. വേട്ടയാടുക എന്നുള്ള വാക്കാണ് ഹണ്ട് ചെയ്യുന്ന ഉപയോഗിക്കുന്നത്. ഒരു വേട്ടക്കാരനെ പോലെ. നമ്മളെല്ലാം നോർമലി എന്തുവാ ചെയ്യണേ? ഈ ലോകത്തിലേക്ക് ഇറങ്ങി ബിസിനസ് ചെയ്യുമ്പോഴും ജോലി എടുക്കുമ്പോഴും ഒക്കെ എന്താ ചെയ്യണേ? മണി ഹണ്ട് ചെയ്യുകയാണ്. ദൈവം തന്ന സമയത്തെ വിറ്റ് ഈ ലോക സിസ്റ്റത്തിന് കൊടുത്ത് അങ്ങനെ ഒരു ശാപത്തിൽ നമ്മൾ ആയിപ്പോയതാണ്. ആദത്തിലൂടെ തീരെ വേർപ്പുകൊണ്ട് കഴിക്കേണ്ട ഒരു ശാപത്തിലായി പോയത്. ഹല്ലേലൂയ. കാരണം പിശാചിന്റെ അധികാരത്തിന്റെ കീഴിലാണ് ആ സിസ്റ്റം കിടക്കുന്നത്. അപ്പോ നമ്മൾ ദൈവം നിന്ന സമയത്തെ ലോക സിസ്റ്റത്തിന് വിറ്റ് ഇതാ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഉപജീവനം, നമ്മുടെ മെയിന്റനൻസ് നടത്തുന്നത്. ഇത് അവിടെ നമ്മളത് ചെയ്യണം. കാരണം നമ്മൾ ആ ഒരു സിസ്റ്റത്തിലായി പോയി. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അപ്പോ പിന്നെ ബാക്കിയുള്ളത് വേണോ? വേണം. വീണ്ടും നിങ്ങൾ അധ്വാനിക്കണം. ദൈവം നിങ്ങളെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം. എന്തിനാണെന്ന് അറിയാമോ? ആ ദൈവ പ്രവർത്തികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാ റിച്ച് ടുവേഴ്സ് ഗോഡ് ആകുന്നതെന്ന് ചോദിക്കുമ്പോ മനസ്സിലാകണം, ദൈവ പ്രവർത്തികളെ, നിങ്ങളെ ഏൽപ്പിച്ച ദൈവ പ്രവർത്തികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് മണി ഹണ്ട് ചെയ്ത് തനിക്ക് തന്നെ സമ്പന്നനായി അവസാനം താൻ സീറോ ആയി പെട്ടിയിലിട്ട് അടയാനല്ല, പകരം താൻ ദൈവിക വിഷയവുമായി സമ്പന്നനാകണം, ദൈവിക വിഷയമായി സമ്പന്നനാണ്. ഇത് തന്നെ തെസലോണിക്കാർക്ക് കർത്താവ് അവരോട് സംസാരിക്കുമ്പോ ആ സഭയോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉള്ളോടെ എല്ലാ വെളിപ്പാട് പുസ്തകം അതിന്റെ മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഓ ഫാദർ വി താങ്ക് യു. അതിന്റെ മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ലവോദ്യ സഭയോട് പറയുന്നത് അതിന്റെ പതിനാലാം വാക്യത്തിൽ ലവോദ്യ സഭയോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ അതിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്കുകൾ വായിച്ചു.
ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനെ മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു.
കർത്താവ് ബുദ്ധി പറയുകയാണ്, കർത്താവ് ബുദ്ധി പറയാണ്. നീ സഭ പറയുന്നു ഞാൻ ധനവാനാണ് സമ്പന്നനാണ്, പക്ഷെ കർത്താവ് പറയുന്നു അല്ല നീ ദരിദ്രനാണ്, പക്ഷെ നീ സമ്പന്നനാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഈ ഇവിടെ രണ്ട് കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഭയുടെ അണ്ടർസ്റ്റാൻഡിങ് റോങ് ആണ്. സഭ പറയുന്നു ഞാൻ ധനവാനാണ് എന്ന് പറയുകയാണ്. ആ സഭയുടെ അണ്ടർസ്റ്റാൻഡിങ് അവിടെ തെറ്റാണ്, തെറ്റായി കിടക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കിടക്കുന്നത്. അവര് സമ്പന്നത ഉള്ളത് ഈ പുറമെയാണ്, പുറമെയുള്ള മനുഷ്യനാണ് അവർ സമ്പന്നരായിരിക്കുന്നത് എന്നാണ്. അകമേ ജീവനിൽ അവർ ദരിദ്രരാണ്. അപ്പൊ രണ്ട് വേട്ടകൾ നമുക്കിവിടെ കാണാം. ഈ ലോകം നമ്മളെ ധനം വേട്ട മണി വേട്ടയാടുന്നവരായി നമ്മൾ തീർത്തു, ജോലിയിലൂടെയും ബിസിനസ്സിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയും. അതൊരു ശാപത്തിന്റെ ഭാഗമാണ്, നമ്മളത് ചെയ്തു പോരേണ്ടതുമാണ്. കാരണം ഈ ശരീരം ഉള്ള സ്ഥലം വരെ നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ലിമിറ്റ് വേണം. എങ്ങനെ? ദൈവവചനപ്രകാരം വേണം നമ്മൾ അതിനെ ഉപയോഗിക്കുവാനായിട്ട്. കാരണം ഈ സമയം മുഴുവൻ ആരുടേതാണ്? ദൈവത്തിന്റേതാണ്, ദൈവം തന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തോളണം? സമ്പന്നനാണ്. കർത്താവ് പറയുന്നു തീ ഊതിക്കാച്ചിയ പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങ്. നീ സമ്പന്നനാകാൻ എന്ത് വേണം? തീ ഊതിക്കാച്ചിയ പൊന്ന്. ദൈവവചനത്തിലൂടെ നമ്മുടെ അകത്ത് കയറി വരുന്ന ഉരുത്തിരിയുന്ന ക്രിസ്തായ രൂപതയാണത്. അതിന് നമുക്ക് എന്ത് വേണം? അതിന് ദൈവത്തിൽ നിന്നുള്ള വചനം വേണം. അതിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്, ജീവൻ അടങ്ങിയിരിക്കുന്നത്. അപ്പോ അതിനെന്ത് വേണം? അധ്വാനം ആവശ്യമാണ്. ഈ ലോകത്തിലെ പണം കിട്ടാൻ എന്ത് വേണം? അധ്വാനം ആവശ്യമാണ്. ദൈവത്തിന്റെ ജീവൻ അടങ്ങിയിരിക്കുന്ന ആ വചനം കിട്ടാൻ എന്താവശ്യമാണ്? അധ്വാനം ആവശ്യമാണ്. രണ്ടിനും അധ്വാനം ആവശ്യമാണ്. ഈ ലോകത്തിലെ പണം കിട്ടാൻ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ചെന്നിട്ട് അവര് പറയുന്ന സമയത്ത് 8, 10, 12 മണിക്കൂർ അവര് പറയുന്നതനുസരിച്ച് ജോലി ചെയ്താൽ ഈ ലോകത്തിലെ പണം കിട്ടും. എന്നാൽ ജീവൻ കിട്ടാൻ എന്തു വേണം? രണ്ട് സമ്മതം. ഒരു ഭാഗത്ത് മണി, പുറത്തെ മനുഷ്യൻ മണിയെ വേട്ടയാടുവാൻ അത് പരിശീലിപ്പിച്ചിരിക്കുന്നു. അകത്തെ മനുഷ്യൻ ഇതാ അവന് വേണ്ടത് ജീവനാണ്, അവൻ ജീവനെ വേട്ടയാടണം, ജീവനെ ആഗ്രഹിക്കണം. യേശു വന്ന് ജീവന്തരനെ സമയത്തെ തരുവാനുമാണ്. എന്നാൽ ഈ പുറമെ ഈ ലോകം തരുന്നത് പണം മാത്രമാണ്, സെമറ്ററി കൊണ്ട് തീരുന്ന പണം. എന്നാൽ കർത്താവ് തരുന്ന നിത്യമായി നിലനിൽക്കുന്ന ജീവനാണ്. ആ ജീവൻ എവിടെയുണ്ട്? ആ ജീവൻ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. പണം എവിടെയുണ്ട്? പണം അവര് തരുന്ന ചെക്കിലുണ്ട്. അപ്പൊ ചെക്കിൽ പണം വരുന്നു, അല്ലെങ്കിൽ കാർഡിൽ പണം തരുന്നു. ഇതാ ജീവൻ എങ്ങനെ തരുന്നു? ജീവൻ വചനത്തിൽ തരുന്നു. അപ്പോ രണ്ടു ലക്ഷ്യങ്ങൾ അവിടെ കാണാൻ കഴിയും. ഒരെണ്ണം സമത്തേര് കൊണ്ട് തീരും, ഒരെണ്ണം നിത്യം നിലനിൽക്കും. അപ്പൊ ഈ ലോകത്തിലെ പേച്ചെക്ക് അല്ല എങ്കിൽ പണം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിയിലോ ആശുപത്രിയിലോ സ്കൂളിലോ ഒക്കെ പോയി ഇതാ നിങ്ങൾക്ക് ദൈവം തന്ന സമയത്തെ വിൽക്കണം, എങ്കിലേ കിട്ടുകയുള്ളൂ. അതായത് അവരുടെ ഇഷ്ടം ഞാൻ നിങ്ങൾ ചെയ്യണം, എങ്കിലേ കിട്ടുകയുള്ളൂ. എങ്കിൽ ദൈവം തരുന്ന ജീവൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നാം ദൈവത്തിന് ഇഷ്ടം ചെയ്യണം. രണ്ടിനും ജോലി ആവശ്യമാണ്, രണ്ടിനും ജോലി ആവശ്യമാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലെ പണം മാത്രം അന്വേഷിച്ച് നടക്കുന്ന ആ വ്യക്തിത്വങ്ങളോട് പറഞ്ഞാൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് യോഹന്നാൻ 6-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇതാ ജനം യേശുവിനെ അന്വേഷിക്കുന്നു. കാരണം അവരന്വേഷിക്കുന്നത് അത്ഭുതമാണ്, അവരന്വേഷിക്കുന്നത് അപ്പം തന്നെ തൃപ്തിയാകാനാണ്. കാരണം 5 അപ്പം കൊണ്ട് 5000 പോറ്റിയില്ലേ, അവരന്വേഷിക്കുന്നത് അതാണ്. അപ്പൊ അവരോട് യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുകയാണ്. ഏത് യേശു ക്രിസ്തു? ബൈബിളിലെ യേശു. ബൈബിളിലെ യേശു. ഇന്ന് ലോകത്തിൽ അങ്ങനെ പ്രസംഗിക്കുന്ന യേശുക്കൾ വളരെ വിരളമാണ്. ബൈബിളിലെ യേശു പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, നശിച്ചുപോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല. അപ്പൊ നശിച്ചുപോകുന്ന ആഹാരം എവിടെ നിന്ന് കിട്ടും? നീ ജോലി എടുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും, നീ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് കിട്ടും, നീ പണിയെടുക്കുന്ന ഫാക്ടറിയിൽ നിന്ന് കിട്ടും, നീ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടും. നശിച്ചുപോകുന്ന ആഹാരം കിട്ടും, സെമത്തേരി കൊണ്ട് തീരും. പക്ഷെ അതിനു വേണ്ടി അധ്വാനിക്കും. പക്ഷേ കഥാനുവചനം പറയുന്നു, നീ അതിനു വേണ്ടിയല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നീ എന്ത് ചെയ്യണം? നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരം നിനക്ക് കിട്ടും. അതിനുവേണ്ടി കൈയടിക്കണം, പാട്ട് പാടണമെന്നല്ല, അധ്വാനിക്കണം. അതിനുവേണ്ടി അധ്വാനിക്കണം. ഹല്ലേലൂയ. അധ്വാനിച്ച കിട്ടും. ഉത്സാഹിയുടെ കൈ നിറയെ സമ്പത്തുണ്ടാക്കും. ഹല്ലേലൂയ. ഇപ്പോൾ ഉടനെ തന്നെ കറൻസിയിലേക്കും ദിനാറിലും ദിർഹത്തിലേക്കും പോകാതെ ഞാൻ പറയുന്നത് ജീവനെ കുറിച്ചായി പറയും. ഞാൻ ഫോക്കസ് ചെയ്ത ജീവനെ കുറിച്ചാ. ഉത്സാഹിയുടെ കൈ വളരെ ആത്മീക സമ്പത്തുണ്ടാക്കും. നമ്മൾ ഭൂമിയിൽ ഒരു വ്യക്തിയുടെ ഇഷ്ടം ചെയ്യുമ്പോൾ ആ വ്യക്തി ഒരു പേച്ചക്ക് തരുമെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ ഈ ഭൂമിയിൽ ചെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന പേച്ചക്കാണ് നമുക്ക് അകത്ത് വെളിപ്പെടുന്ന റവലേഷൻ വചനം. ആ വചനത്തിലാണ് ജീവനുള്ളത്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ വചനം ആത്മാവും ജീവനുമാണ്. ഈ ജീവൻ എങ്ങനെയാ വരുന്നത്? ഈ വചനത്തിലാ വരുന്നത്. ഈ വചനത്തിലാ വരുന്നത്. പണം എങ്ങനെയാ വരുന്നത്? പേച്ചക്കിലാ വരുന്നത്. ജീവൻ ഈ വചനത്തിലാ വരുന്നത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് കർത്താവ് വെളിപ്പെടുത്തി തരും. അതിനെന്ത് ചെയ്യണം? ഇന്ന് ഉള്ളത് കൊണ്ട് അധ്വാനിക്കണം. അധ്വാനിക്കാത്തവന് കൊടുത്തിട്ട് എന്താ കാര്യം ഉള്ളത്? അധ്വാനിക്കാത്തവന് കൊടുത്തിട്ട് എന്താ കാര്യം? അധ്വാനിക്കുന്നത് പിന്നെ വേറെ ഒന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ അധ്വാനിക്കും, വീണ്ടും തരും. ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേ ഇറിയും. കാരണം അധ്വാനിക്കുന്നതാ. നിങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു ലാപ്ടോപ്പ് കൊടുത്തു, ആ വ്യക്തിയോട് പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ചെയ്തു. ആ വ്യക്തി ലാപ്ടോപ്പ് ഉപയോഗിച്ച് 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 അത് അത് ഭയങ്കര പ്രൊഡക്ഷൻ ആയിരുന്നു, അത് കേടായിപ്പോയി. നിങ്ങൾ ഉടനെ ഈ അടുത്ത നിമിഷം തന്നെ കേടാകാൻ അനുവദിക്കത്തില്ല. നിങ്ങൾ രണ്ടെണ്ണം കൊടുക്കും. ഒരെണ്ണത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും പ്രൊഡക്ഷൻ മുടങ്ങരുത്, ഇതാ അടുത്തൊരു കാര്യം നടക്കണം. കാരണം എന്താ? നിങ്ങൾ അത്രത്തോളം പ്രൊഡക്റ്റീവാ, അത്രത്തോളം പ്രൊഡക്റ്റീവാ. നിങ്ങൾക്കുള്ള ഒന്നും മുടങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല, ഒന്നും മുടങ്ങാൻ അനുവദിക്കത്തില്ല. നന്നായി ശുശ്രൂഷിക്കുന്നവർ തങ്ങൾക്ക് നല്ല നിലയും. ഈ ലോകത്തിലെ ആരും നിങ്ങളുടെ കൂടെ നിന്നില്ല, ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട. നിങ്ങൾ സകലത്തിനും സകല ആവശ്യത്തിനും ആ ദൈവം മതിയായതാ. കാരണം നിങ്ങളെ നിർത്തിയത് നിങ്ങളുടെ കമ്പനിയല്ല, നിങ്ങളുടെ അമ്മയോ അപ്പനോ അല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാ. നിങ്ങൾ നിർത്തിയത് നിങ്ങൾ ദൈവമാ. ദൈവം നിർത്തും. ഈ ശ്വാസമൊക്കെ തന്നിവിടെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അവിടെ സ്വന്തമായി സമ്പന്നനാകാനല്ല, അത് നമ്മുടെ റോങ് സിസ്റ്റം നമ്മൾ അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇത് നാം മനസ്സിലാക്കുക, ഇത് മനസ്സിലായിട്ട് ദൈവിക വിഷയമായി സമ്പന്നനായി തീരുക. റിച്ച് ടുവേഴ്സ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ എങ്ങനെ അത് കിട്ടും നിങ്ങൾ മനസ്സിലാക്കിയോ? നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അപ്പൊ അതിനെന്തു വേണം? ചുമ്മാ കൈയടിച്ചോണ്ടിരുന്ന പോരാ, പ്രവർത്തിക്കണം. ആര് പറഞ്ഞു? യേശു പറഞ്ഞു പ്രവർത്തിക്കണം. അപ്പൊ എന്ത് പ്രവർത്തി ബ്രദറെ? പ്രാർത്ഥിച്ച പോരെ? പ്രാർത്ഥിക്കണം നല്ലതാ, പക്ഷെ പ്രവർത്തിക്കണം. എന്ത് പ്രവർത്തി? ദൈവ കുഞ്ഞെ എന്നെയും നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോ ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുവാൻ ദൈവം വെച്ച ഒരു പ്രവൃത്തി. ആ പ്രവൃത്തി നാം പ്രവർത്തിച്ചാൽ നമുക്ക് ദൈവം ശമ്പളം തരും. മനസ്സിലായോ? ഈ ഭൂമിയിലെ ഒരു വ്യക്തി പ്രവർത്തിച്ചാൽ ആ പ്രവൃത്തിക്ക് ആ കമ്പനി ശമ്പളം കൊടുക്കുന്നത് പോലെ, പേച്ചക്ക് കൊടുക്കുന്നത് പോലെ ദൈവം നമുക്ക് ശമ്പളം തരും. ആ ശമ്പളം ഭൂമിയിലെ പേച്ചക്ക് വാങ്ങിച്ച് നാം അതുകൊണ്ട് ബിരിയാണി അല്ലെന്നല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിച്ചു കഴിച്ചു ജീവൻ വെച്ചു, ആ ജീവൻ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ദൈവം തരുന്ന പേച്ചക്കായ ദൈവവചനം, അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. എന്റെ വചനം ആത്മാവും ജീവനുമാണ്. അത് ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിച്ച അതിൽ നിന്ന് കിട്ടുന്ന ജീവൻ നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് സമൃദ്ധമായി 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 വന്നുകൊണ്ടേയിരിക്കും. കർത്താവ് പറയുകയാണ്, ഇത് എന്റെ കയ്യിലുണ്ട്, പിതാവ് എന്നെ അതിനായി മുദ്രയിട്ടു. ഹല്ലേലൂയ. യേശുവിന്റെ കയ്യിലുണ്ട്, യേശുവിന്റെ കയ്യിലതുണ്ട്. എന്ത് ചെയ്യണം അത് കിട്ടണമെങ്കിൽ? അധ്വാനിക്കണം. എന്തിനധ്വാനിക്കണം? ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും ചെയ്താൽ പോരാ, ഞാനും നിങ്ങളും ചെയ്തു പോരുവാൻ ദൈവം മുൻ നിയമിച്ചതാണ്. എഫേസ്യർ 2:10 പറയുന്നു, സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു, നാം അത് ചെയ്തു പോരേണ്ടത്. അതായത് ദൈവം ആഗ്രഹിച്ച പ്രവൃത്തി ചെയ്തു പോരേണ്ടത് ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ആ പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ കൂലിയായി നമുക്ക് വരുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് വരുന്ന ദൈവത്തിന്റെ വചനമാണ്, ജീവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് പറയുന്നത് ജീവനെ ആഗ്രഹിക്കുകയും നാം ജീവനെ ആഗ്രഹിക്കും. ഇത് തരാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്, ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരാനും. പിന്നെ എറ്റേണലി റിച്ച് ആകാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, എറ്റേണലി റിച്ച് ആകാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അത് കിട്ടിയാൽ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് ട്രേഡ് ചെയ്യും. അത് മറ്റുള്ളവർക്ക് സഹോദരങ്ങൾക്ക് എടുത്തു കൊടുക്കും, അവർക്ക് കൊടുത്തു കൊടുക്കും, ഇവർക്ക് എടുത്തു കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വലിയ ബിസിനസ് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് വിൽക്കാം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. മറ്റുള്ള സഹോദരങ്ങൾ അത് തോന്നുമ്പോ എടുത്ത് കഴിക്കുക, ഇത് കഴിക്കുക, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാം. സൗകര്യം പോലെ, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഹല്ലേലൂയ. എൻ്റെ ഒരു അമ്മച്ചനുണ്ടായിരുന്നു, അദ്ദേഹം 3-star ഹോട്ടലിന്റെ ഉടമയായിരുന്നു. അന്ന് അദ്ദേഹം അത് അത് കുൽഹാമി ചെയ്യുന്നത്, ഞാൻ അമ്മയും ഞാനും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്ത വിശാലമായ ഒരു ഒരു ഹോളിലേക്ക് കൊണ്ട് സദ്യ ഒരു സദ്യ പോലെ ഇട്ടിട്ട് പല പല ഡിലീഷ്യസ് ഫുഡുകൾ ഞങ്ങളുടെ മുമ്പിൽ വേണം. പൈസ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചത് കൊടുക്കാം. ഹല്ലേലൂയ. ഏൽപ്പിച്ച് സമൃദ്ധിയായിട്ട് കൊടുക്കാം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച വചനം സമൃദ്ധിയായിട്ട് എല്ലാവർക്കും കൊടുക്കുക. കൊടുക്കുന്നതോറും എന്ത് സംഭവിക്കും? കൊടുക്കുന്നതോറും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എറ്റേണലി റിച്ച് ആയിക്കൊണ്ടിരിക്കും, ദൈവിക വിഷയമായി സമ്പന്നനാകും. മരണം നിങ്ങളെ മാടി വിളിക്കുമ്പോ, മരണം നിങ്ങളെ മാടി വിളിക്കുമ്പോ നിങ്ങൾ മരണത്തെ ഭയപ്പെടുകയില്ല. പകരം മരണത്തോട് പറയും, മരണത്തെ നിന്റെ മരണം ജയമാവടെ. ഐ ആം എറ്റേണലി റിച്ച്. ഞാൻ നിത്യ സമ്പന്നനാ, ക്രിസ്തുവിൽ ഞാൻ നിത്യ സമ്പന്നനാ. ഹല്ലേലൂയ. അങ്ങനെ വചനം നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ആ ദൈവപുത്രന്മാരായി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും, ദൈവപുത്രന്മാരായി വെളിപ്പെട്ടു. സഹോദരങ്ങളെ, നമ്മളിപ്പോഴും അവസാനിപ്പിക്കുക, സമയത്തിന്റെ കുറവ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കണം, ഈ ആഴ്ചകൾ ഈ ദിവസങ്ങൾ ചിന്ത ഇതായിരിക്കട്ടെ, ഞാൻ എറ്റേണലി റിച്ച് ആകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന വ്യക്തി. യേശു പറഞ്ഞു, നിങ്ങൾ അധ്വാനിക്കുന്ന വ്യക്തിയാണോ, അതോ ഇതാ ഈ ലോകപ്രകാരം റിച്ച് ആകാൻ വേണ്ടി മാത്രം അധ്വാനിക്കുന്ന വ്യക്തിയാണ്? ഏത് തലമാണ് എന്റെ? ഇന്ന് അവനവൻ തന്നെ അവനവനത്തിന് ചിന്തിക്കുക. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ലോകാനുരൂപതയുടെ ഭക്തിയെല്ലാം വേണ്ടി ആ ദൈവാനുരൂപതയിലേക്ക് കടക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടണം. ഹല്ലേലൂയ. ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ നമ്മുടെ അകത്തെ ആലയം പണി നടക്കും. നമ്മൾ എറ്റണൽ റിച്ചായി കൊണ്ടേയിരിക്കും. ആലയം പണിയുന്നത് റുപ്പി കൊണ്ടോ ദിനാറ് കൊണ്ടോ റിയാല് കൊണ്ടോ അല്ല. ആലയം പണിയുന്നത് അപ്പൊസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെ ലഭിക്കുന്ന പാറ കൊണ്ടാണ്. വെളിപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങളല്ല, പത്രോസിലൂടെ വെളിപ്പെട്ടത് പോലെ. നീ ആരെന്ന് ചോദിച്ചു, പലരും പലതും പറയുന്നു, പക്ഷെ പലരും പറയുന്നത് പറയാൻ ഞാനില്ല. അവരും പത്രോസ് ഒന്ന് പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ വചനമാണ് കർത്താവ് പറഞ്ഞു, ഈ പാറമേൽ, ഏത് പാറമേൽ? ദൈവത്തിൽ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയ ജഡരക്തങ്ങളല്ല, അവര് പറഞ്ഞത്, ഇവര് പറഞ്ഞത്, യൂട്യൂബ് പറഞ്ഞത്, ഫേസ്ബുക്ക് പറഞ്ഞതും അല്ല, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് എന്റെ സ്വർഗസ്ഥനായ പിതാവത്ര. ഈ പാറമേൽ ഞാൻ പണി, ഈ വെളിപ്പാടിന്റെ മേൽ ഞാൻ പണി. ഹല്ലേലൂയ, അതിൽ നിറയെ ജീവനുണ്ട്, അതിൽ നിറയെ ജീവനുണ്ട്. തുടർന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇതാ ദിനം ദിനം തന്റെ വചനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവരിലൂടെ ദൈവം റിലീസ് ചെയ്യുമ്പോൾ അത് ഓരോന്ന് വെച്ച് 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 പണിയണം. ഉൾത്തളങ്ങളിൽ അത് വെച്ച് പണിയണം. ഹല്ലേലൂയ, നമ്മുടെ അകത്തെ ദേവാലയം എവിടെ നടക്കുന്നു? ഒരു 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 മതവുമില്ല അതിനെ തടയാൻ, ഒരു രാഷ്ട്രീയ സംഘടനയും ഇല്ല അതിനെ തടയാൻ. അകത്ത് ദേവാലയം പണി നടക്കുക, അതിനെ തടയുന്നത് പ്രിയ കുഞ്ഞെ ഒന്നാമത് നീ തന്നെയാണ്. ഒന്നാമത് നീ തന്നെയാണ് അതിനെ തടയുന്നത്. വേറെ ആരും, ഒരു മതവും അതിനെ തടയാൻ വരുന്നില്ല. ജെറുസലേം ദേവാലയം പണിതിനെ തടയാൻ പലരും. നിന്റെ അകത്ത് ദേവാലയം പണി നടക്കാതെ തടയുന്നത് കുഞ്ഞെ നീ തന്നെയാണ്. നിന്റെ മനോഭാവമാണ് അതിനെ തടയുന്നത്. നിന്റെ മനോഭാവം റിച്ച് ടുവേർഡ്സ് യുവർ സൺ, എനിക്ക് തന്നെ സമ്പന്നനാണ്, എനിക്ക് തന്നെ സമ്പന്നനാകണം. റിച്ച് ടുവേർഡ്സ് യുവർ സൺ, എനിക്ക് കൂട്ടി കൂട്ടി വെക്കണം. നോ, ആ ഒരു ചിന്ത നമുക്ക് പണ്ടുണ്ടായി, എന്നാൽ ഇനി അതല്ല. റിച്ച് ടുവേർഡ്സ് ഗോഡ്, റിച്ച് ടുവേർഡ്സ് ഗോഡ്. ദൈവം എന്നെ ഏൽപ്പിച്ച പദ്ധതികൾ ഞാൻ ചെയ്യണം, ഞാൻ ചെയ്യാൻ മുന്നൊരുക്കിയിരിക്കുന്നത് ഞാൻ ചെയ്യും. അതിന് തക്കവണ്ണം എന്റെ ഹൃദയത്തിലെ ചിന്തകളെ പിതാവേ അങ്ങ് മാറ്റി. ഏത് നിമിഷവും എന്റെ ശ്വാസം അവസാനം, അതിനു മുമ്പ് ദൈവവിഷയമായി സമ്പന്നനായി തീരുവാൻ സഹായിക്കും. ദൈവകരങ്ങളിലേക്ക്, ദൈവകരങ്ങളിലേക്ക് കേട്ട വചനത്തെ ദൈവകരങ്ങളിൽ ലഭിച്ചിട്ട് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവ്, അങ്ങ് തന്ന വചനത്തിനായി ലോകം പുറമെ ദേവാലയം പണിയുവാൻ ഓടി നടക്കും. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ പുത്രനിൽ അടിസ്ഥാനമിട്ട് അങ്ങയുടെ ആത്മാവാൽ പണി നടത്തുന്ന കൃപയ്ക്കായി. പക്ഷേ പണിയാതിരിക്കാനുള്ള ഞങ്ങളുടെ മനോഭാവം, റിച്ച് ടുവേർഡ്സ് വേൾഡ്, ജീവനില്ലാത്ത സമത്വരു കൊണ്ട് അവസാനിക്കുന്ന ഈ ധനത്തിന്റെ പുറകെ മാത്രം ഓടുവാനുള്ള ഞങ്ങളുടെ മനോഭാവം അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ റിച്ച് ടുവേർഡ്സ് ഗോഡ്, ദൈവിക വിഷയവുമായി സമ്പന്നനാകാനുള്ള ഞങ്ങളുടെ മനോഭാവമാണ് ഞങ്ങളുടെ അകത്തെ ദേവാലയം പണിയിൽ ഞങ്ങളുടെ ജീവനിൽ നിന്ന് സമൃദ്ധമായ ജീവനിലേക്ക് വളർത്തുന്നതെന്ന് അങ്ങ് പറഞ്ഞു തന്നതിനായി നന്ദി. സ്വർഗീയ പിതാവേ, ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കും. ഒരു കുഞ്ഞു പോലെ നഷ്ടപ്പെടാതിരിക്കാൻ അങ്ങ് സഹായിക്കണം. ദുഷ്ടന്റെ കണിയിൽ ഒരു വ്യക്തി പോലും വീണു പോകാതിരിക്കാൻ അങ്ങ് സഹായിക്കണം. വെളിച്ചത്തിൽ വസിപ്പാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കും. മനോഭാവം ക്രിസ്തുവിന്റെ മനോഭാവമായി മാറുവാൻ അങ്ങ് സഹായിക്കും. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹമായി മാറട്ടെ, അനുഗ്രഹമായി വെളിപ്പെടട്ടെ. രോഗികളായിരിക്കുന്നതിന്റെ സൗഖ്യമായി സകല മഹത്യഹോവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവ്. പ്രിയരെ, കർത്താവ് നമ്മളോട് സംസാരിച്ചു. വളരെ ശ്രദ്ധയോടുകൂടെ ഈ വചനങ്ങൾ ഏറ്റെടുത്ത് റിച്ച് ടുവേർഡ്സ് ഗോഡ്, ദൈവിക വിഷയമായി സമ്പന്നനായി തീരുക. ഈ ലോകത്തിന്റെ ഫൈനാൻസുകളിൽ കൈ തൊടുമ്പോൾ വളരെ സൂക്ഷിച്ച തീയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധിക്കുക. ആരെ? പ്രത്യേകിച്ച് ദൈവദാസ സൂക്ഷിക്കുക, അത് കൈകാര്യം ചെയ്യുക. അങ്ങനെ ഇതാ എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ഓപ്പൺ ആണ്, ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. പിശാചും എല്ലാം കാണുന്നു എന്ന് മനസ്സിലാക്കുക. മനുഷ്യരെ മാത്രമേ തൽക്കാലം മറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി എല്ലാം ദൈവസന്നിധിയിൽ നമ്മുടെ കൈകൾ, ഹൃദയം, കൈകൾ ശുദ്ധിയുള്ളതായിരിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. മറ്റൊരു ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. പ്രൈസ് ദി ലോർഡ്.